അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാംസത്തിൽ ദൂഷ്യനായ ബറഖ്യേലിന്റെ മകൻ എലിഹുവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. അവന്റെ മൂന്ന് സഹോദരന്മാർ ഇയ്യോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായികൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവൻ തന്നെക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് എലിഹു ഇയ്യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലിഹുവിന്റെ കോപം ജ്വലിച്ചു. അങ്ങനെ ബുസനായ ബാഖേലിന്റെ മകൻ എലിഹു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറയുവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വിധിക്കുകയും ഞാൻ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായപൂർവ്വമുള്ളവർ എന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെയ്തുകൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. യോബിന് ബോധം വരുവാനോ അവന്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല. ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു. മനുഷ്യനല്ല ദൈവം അത്രേ അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്റെ നേരെയല്ലോ അവൻ തന്റെ മൊഴികളെ പ്രയോഗിച്ചത്. നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല. അവർ പരിഭ്രമിച്ചിരിക്കുന്നു, ഉത്തരം പറയുന്നില്ല. അവർക്ക് വാക്കുമുട്ടിപ്പോയി, അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കുകയായ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എന്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു. എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു. അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എന്റെ വിമ്മിറ്റം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും. എന്റെ അതിരം തുറന്നുത്തരം പറയും. ഞാൻ ഒരുത്തന്റെയും പക്ഷം പിടിക്കുകയില്ല. ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറയുവാനേക്ക് അറിഞ്ഞുകൂടാ? അങ്ങനെ ചെയ്താൽ എന്റെ സൃഷ്ടാ ഭക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. എങ്കിലും യോഗയുടെ ഭാഷണം കേട്ടുകൊള്ളുക. എന്റെ സകല വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്ക. ഇതാ ഞാൻ ഇപ്പോൾ എന്റെ വായി തുറക്കുന്നു. എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു. എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിൽ നേർച്ചിരിക്കും. എന്റെ അവസരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്കുക. സന്നദ്ധനായി എന്റെ മുമ്പാകെ നിന്ന് കൊള്ളുക. ഇതാ നിന്നെ പോലെ ഞാനും ദൈവത്തിനുള്ളവൻ. എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയുമില്ല. എന്റെ ജനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല. ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ, ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ അകൃത്യവുമില്ല. അവൻ എന്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു, എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു. അവൻ എന്റെ കാലുകളെ ആമത്തിലിടുന്നു, എന്റെ പാതകളൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു. ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം. ഇതിൽ നീ നീതിമാനല്ല, ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. നീ അവനോട് എന്ത് വാദിക്കുന്നു, എന്തിനു വാദിക്കുന്നു? തന്റെ കാര്യങ്ങളിലൊന്നും അവൻ കാരണം പറയുന്നില്ലല്ലോ. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നതില്ല. ഗാഢനിദ്ര മനുഷ്യനുണ്ടാകുമ്പോൾ അവർ തയ്യമേൽ നിദ്രകൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിക്കാനും തന്നെ അവൻ ഗുഹയിൽ നിന്ന് അവന്റെ പ്രാർത്ഥനയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു. അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സാധു ഭോജനവും വെറുക്കുന്നു. അവന്റെ മാംസം ക്ഷയിച്ച് കാണാനില്ലാതെയായിരിക്കുന്നു. കാണാനില്ലാതിരുന്ന് അവന്റെ അസ്ഥികൾ കുഞ്ഞു നിൽക്കുന്നു.
അവന്റെ പ്രാണൻ ചവക്ക് ഒഴിക്കുന്നു, അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തൊഴിക്കുന്നു. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ അവൻ അവങ്കിൽ കൃപ വിചാരിച്ച് കുഴിയിലിറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടി വയ്ക്കും, അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവങ്കിൽ പ്രസാദിക്കും, തിരുഭവത്തെ അവൻ സന്തോഷത്തോടെ കാണും. അവൻ മനുഷ്യന് അവന്റെ നീതിക്ക് പകരം നീതിയെ പകരം കൊടുക്കും. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത്, ഞാൻ പാപം ചെയ്തു, നേരെയുള്ളത് മറിച്ചു കളഞ്ഞു, അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല. അവൻ എന്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ രക്ഷിച്ചു, എന്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു. ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയറ്റേണ്ടതിനും ഇവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഇയോബെ ശ്രദ്ധിച്ചു കേൾക്കുക, മിണ്ടാതെ ഇരിക്കുക, ഞാൻ സംസാരിക്കാം. നിനക്ക് ഉത്തരം പറയാനുണ്ടെങ്കിൽ പറക, സംസാരിക്കുക, നിന്നെ നീതികരിപ്പാനാകുന്നു എന്റെ താല്പര്യം. ഇല്ലെന്ന് വരികിൽ നീ എന്റെ വാക്കുകൾക്ക് മിണ്ടാതിരിക്കുക, വാക്കുകൾക്ക് മിണ്ടാതിരിക്കുക, ഞാൻ നിനക്ക് ഞാൻ ഉപദേശിച്ചുതരാം. എലീഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ, ജ്ഞാനികളെ എന്റെ വചനം കേൾപ്പീൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവീൻ. അണ്ണാക്ക് ആഹാരത്തെ രുചിച്ചു നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ദൈവം എന്റെ ന്യായം തള്ളിക്കളഞ്ഞു, എന്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്ക് പറയണമോ? ലംഘനമില്ലാഞ്ഞിട്ടും എന്റെ മുറിവ് പൊടുക്കുന്നില്ല എന്നിങ്ങനെ ഇയോബ് പറഞ്ഞുവല്ലോ. ഇയോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു, അവൻ ദുഷ്പ്രവർത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് രഞ്ജനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊണ്ട് ദൈവം ദുഷ്ടതയോ സർവശക്തി നീതിയോട് ഒരിക്കലും ചെയ്തിരുന്നില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ഓരോരുത്തരും അവനവന്റെ നടപ്പിന് ഇതൊക്കെ വണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയല്ല ചെയ്യും, സർവശക്തി ന്യായം മറിച്ച് കളയുകയുമില്ല. ഭൂമിയേവെങ്കിൽ ഫലമേൽപ്പിച്ചതാ, ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാ. അവൻ തന്റെ കാര്യത്തിൽ മാത്രം വിട്ടുവെച്ചെങ്കിൽ തന്റെ ആത്മാവിനെ ശ്വാസത്തെയും മടക്കേണ്ടതെങ്കിൽ സകല ജഡ ഒരുപോലെ കഴിഞ്ഞു പോകും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളുക. ന്യായത്തെ ഭരിക്കുന്നവൻ ഭരിക്കുമോ? നീതിമാന് ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? രാജാവിനോട് നീ വഷ്മനെന്നും പ്രഭുവിനോട് നിന്റെ നിങ്ങൾ ദുഷ്ടന്മാർ എന്നും പറയുമോ? അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനമാനെ ആഗ്രഹിക്കുന്നതുമില്ല. അവരെയെല്ലാം തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ? പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു, ജനം ഒലുങ്ങി ഒഴിഞ്ഞു പോകുന്നു, കൈതോടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിൽ മേലിരിക്കുന്നു, അവൻ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവൃത്തിക്കാർക്ക് ഒളിച്ചു കൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസുമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടി വയ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു, അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിൽ അവരെ മറിച്ചു കളഞ്ഞു, അവർ തകർന്നു പോകുന്നു. കാണികൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു. അവർ എളിയവരുടെ നിലവിളി അവന്റെ അടുത്ത് എടുക്കുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾക്കാനും തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളയുകയും അവന്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. വഷളായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം പറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനി കുറ്റം ചെയ്യുകയില്ല, ഞാൻ കാണാത്തതെന്നെ പഠിപ്പിക്കണമേ.
ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ എന്റെ ഇഷ്ടപോലെ പകരം ചെയ്യുമോ? ഞാനല്ല, നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലയോ? ആകിയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. നീയോ അറിവില്ലാതെ സംസാരിക്കുന്നു. അവന്റെ വാക്കുകളിലും ഞാനുമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എന്റെ വാക്കുകൾക്ക് നേരിൽ ഞാനീ എന്നോട് പറയും. ഈ ഉപദിഷ്ടന്മാരെ പോലെ പ്രതിവാദിക്കുന്നത് കൊണ്ട് അവനെ അതിയോളം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തന്റെ പാപത്തോട് ലോകം ചേർത്തു. അവൻ നമ്മുടെ വൃത്തിയെ കൈകൊട്ടുന്നു. ദൈവത്തിന് വിരോധമായി വാക്കുവർദ്ധിപ്പിക്കുന്നു. എലിഹൂബിനെയും പറഞ്ഞതെന്നാലും ദൈവത്തിന്റെ എതിരും പറയുന്നു. ഇത് ന്യായമെന്ന് അതിനാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന്? ഞാൻ പാപം ചെയ്യുന്നതിനേക്കാളുകൊണ്ട് എനിക്കൊരു ഉപകാരമെന്നും എന്നോടും നിന്നോടുകൂടെ തന്നെ നിന്നോടുകൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം. ആകാശത്തേക്ക് നോക്കി കാണുക, നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്കുക. നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു? നിന്റെ ലംഘനങ്ങൾ പെരുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു? നീ നീതിമാനായിരിക്കുന്നതിനാൽ അവന് എന്ത് കൊടുക്കുന്നു? അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെ എപ്പോഴുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു. ഈടെയും പെരുപ്പം ഹേതുവായി പിഴയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. മഹാന്മാരുടെ ഭുജം നിമിത്തം അവർ നിലവിളിക്കുന്നു. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവയും ഒരു ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എന്റെ സൃഷ്ടവായ ദൈവം എവിടെ എന്നൊരുത്തനും ചോദിക്കുന്നില്ല. അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു, എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല. വ്യർത്ഥമായുള്ള ദൈവം കേൾക്കുകയില്ല, സർവശക്തനത് വിചാരിക്കുകയുമില്ല. നിശ്ചയം ഇനി നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കാൻ നീ അവനായി കാത്തിരിക്കുക. ഇപ്പോഴും അവന്റെ കോപം സമ്മർദ്ദിക്കായിരുന്നു. അവൻ അഹങ്കാരത്തെ അധികം ധന്യമാക്കായിരുന്നു. ഈയോടെ വായു തുറക്കുന്നു, അറിവ് കൂടാതെ വാക്കു വർദ്ധിപ്പിക്കുന്നു. എലിഹു പിന്നെയും പറഞ്ഞിട്ടുണ്ടെന്ന് അല്പം ക്ഷമിക്ക, ഞാൻ അറിയിച്ചു തരാം. ദൈവത്തിന് വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട്. ഞാൻ ദൂരം നിന്നും അറിവ് കൊണ്ടുവരട്ടെ. എന്റെ സൃഷ്ടാവിന് നീതിയെ ആരോപിക്കും. എന്റെ വാക്ക് ഭോഷ്കല്ല നിശ്ചയം. അറിവിതകഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവം ബലമാണെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടന്റെ ജീവനെ രക്ഷിക്കുന്നില്ല, ദുഃഖിതന്മാർക്കും അവൻ ന്യായം നടത്തി കൊടുക്കുന്നു. അവൻ നീതിമാന്മാരിൽ നിന്നും തന്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരുടെ കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കഷ്ടങ്ങളെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കുന്നു. അവൻ അവരുടെ ജബറി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതി കേഴ്വിട്ട് തിരിയുവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവരെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. ബുദ്ധി മോശത്താൽ മരിച്ചുപോകും. ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നു. അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു. അവരുടെ ജീവൻ ദുർനടപ്പുകാരുടേത് പോലെ നശിക്കുന്നു. അവൻ അരിഷ്ടനെ അവന്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു. ക്രീഡയിൽ നിന്നും അവരുടെ ചെയ്തു തുറക്കുന്നു. നിന്നെയും അവൻ കഷ്ടതയുടെ നടുവിൽ നിന്ന് എടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമാറായിരുന്നു. നിന്റെ മേശമേൽ സ്വാദഭോജനം വയ്ക്കുമായിരുന്നു. നീയോ ദുഷ്ടവിധി കൊണ്ട് നടന്നിരിക്കുന്നു. വിധിയും നീതിയും നിന്നെ പിടിക്കും. കോപം നിന്നെ പരിഹാസത്തിനായി വിശീകരിക്കരുത്. മറുവിലൂടെ വലുപ്പമോർത്ത് നീ തെറ്റിപ്പോകുകയുമരുത്. കഷ്ടതയിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളൊക്കെയും മതിയാകുമോ? ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയെ നീ കാക്ഷിക്കരുത്. സൂക്ഷിച്ചു കൊള്ളുക, നീതികളിലേക്ക് തിരിയരുത്. അതല്ലോ നീ അരിഷ്ടതയേക്കാൾ ഇച്ഛിക്കുന്നത്. ദൈവം തന്റെ പ്രവൃത്തിയാൽ ഉന്നതമായി ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു. അവന് തുല്യനായ ഉപദേശകനാരുള്ളൂ. അവനോട് അവന്റെ വഴിയെ കൽപ്പിച്ചതാർ? നീ നീതികേട് ചെയ്തുവെന്ന്
അവനോട് ആർക്ക് പറയാം? അവന്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക. അതിനെക്കുറിച്ചല്ലോ മനുഷ്യൻ പാടിയിരിക്കുന്നത്. മനുഷ്യരൊക്കെയും അത് കണ്ടിരിക്കുന്നു. ദൂരത്തു നിന്ന് മറ്റർ അതിനെ സൂക്ഷിച്ചു നോക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാതെ ഒന്നും ദൈവം മാറ്റുന്നത്. അവന്റെ ആണ്ടുകളുടെ സംഖ്യ അറിഞ്ഞുകൂടാത്തത്. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവന്റെ കൂടാരത്തിന്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ? അവൻ തന്റെ ചുറ്റും പ്രകാശം ഇരിക്കുന്നു. സമുദ്രത്തിന്റെ അടിയെ മൂടുന്നു. ഇവയാൽ അവൻ ജാതികളെ ന്യായം ഇരിക്കുന്നു. ആഹാരവും ധാരാളമായി കൊടുക്കുന്നു. അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു. പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു. അതിന്റെ മുഴക്കം അവനെയും കന്നുകാലികൾ എഴുന്നള്ളുന്നവനെ കുറിച്ച് അറിവ് തരുന്നു. ഇങ്ങനെ ഹൃദയം പറിച്ചു തന്റെ സ്ഥലത്ത് നിന്നും പാടിപ്പോകുന്നു. അവന്റെ നാമത്തിന്റെ മുഴക്കം അവന്റെ വായിൽ നിന്ന് ഉറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ച് കേൾപ്പിയും. അവന്റെ പ്രകാശത്തിന് കീഴിലൊക്കെയും അതിന്റെ മിന്നൽ ഭൂമിയുടെ അറ്റത്തോളവും അയക്കുന്നു. അതിന്റെ പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു. അവൻ തന്റെ മഹിമ നാദം കൊണ്ട് ഇടിമുഴക്കുന്നു. അവന്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല. ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു. അവൻ മഴയോട് വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയുവാൻ തക്കമെന്ന് അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. കാട്ടുമുഴുവൻ മുഴുവിലെത്തിയെന്നും തന്റെ ഗുഹയിൽ കിടക്കുന്നു. ദക്ഷിണമണ്ഡലത്തിൽ നിന്നും കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നേർക്കെട്ടുകളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത കുറഞ്ഞു പോകുന്നു കുറച്ചു പോകുന്നു. വൻകാർമേഘത്തെ ഈറം കൊണ്ടുപോലെ കനിപ്പിക്കുന്നു. തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഭൂരിഭാഗത്ത് ചെയ്യേണ്ടതെന്ന് അവന്റെ ആദേശപ്രകാരമോ ചുറ്റി സഞ്ചരിക്കുന്നു. ശിക്ഷക്കായിട്ടോ ദേശത്തിന്റെ നന്മയ്ക്കായിട്ടോ ദയക്കായിട്ടോ അവൻ അത് വരുത്തുന്നു. ഈയോവെ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തന്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്ന് നീ അറിയുന്നു. മേഘങ്ങളുടെ ആകത്തൂക്കവും ജ്ഞാനസമ്പൂർണമായവന്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ? തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ? ലോകതർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്തി വയ്ക്കാമോ? അവനോട് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക. അന്ധകാരം നിമിത്തം ഞങ്ങൾക്കും ഒന്നും പ്രസ്താവിക്കാൻ കഴിയില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവനോട് പ്രബോധിക്കണമേ. നാശത്തിനിരയായി തീരുവാൻ ആരും ഉച്ചിക്കുമോ? ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല. എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കി. വടക്കുനിന്ന് സ്വർണശോഭ പോലെ വരുന്നു. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അസിംഗതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം പരത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികൾ എന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്നും യോവിനോട് ഉത്തരവരുളിച്ചതെന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ആർ? നീ പുരുഷന്മാരെ പോലെ ആരെ മുറുക്കിക്കൊള്ളുക? ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിശ്ചയിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന്റെ അളവ് തോൽപ്പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒരുമിച്ച് കോഴിച്ചുല്ലസിക്കുകയും ദീപപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിടുവാത്തവനാർ? ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനാർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കുരുളിനെയും ചുറ്റാടയുമാക്കി. ഞാൻ അതിനതിർ നിയമിച്ചു, കഥകൾ ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിന് ദുഷ്ടന്മാരെ അതിൽ നിന്നും
കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലും നീ പ്രമാദത്തിന് കൽപ്പന കൊടുക്കുകയും അരുണാലയത്തിന് സ്ഥലമാദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ മാറുന്നു, പത്രം പോലെ ആ ശകലം വിളങ്ങി നിൽക്കുന്നു, ഉത്തന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു, ഓങ്ങിയ ഭുജവും ഒടിഞ്ഞു പോകുന്നു. നീ സമുദ്രത്തിന്റെ ഉറവുകളോടും ചെന്നിട്ടുണ്ടോ? ആയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ വാതിലുകളിൽ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിന്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും അറിഞ്ഞുവെങ്കിൽ പ്രസ്താവിക്കുക. വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇരുളിന്റെ പാർപ്പിടം എവിടെ? നിനക്ക് അവയവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലുള്ള പാത അറിയുമോ? നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ, നിനക്ക് ആയുസ് ഒട്ടും കുറവില്ലല്ലോ. നീ അത് അറിയാതായിരിക്കുമോ? നീ ഹിമത്തിന്റെ മണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ മണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തിലേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപരിക്കുന്നതുമായ വഴിയേത്? നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും കരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളമ്പുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തവൻ ആറ്. മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാ? അവരുടെ ഗർഭത്തിൽ നിന്നും ഇപ്പം പുറപ്പെടുന്നു. ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായി തീരുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നു, അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ? ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ? അടിയങ്ങൾ വിടകൊള്ളുന്നുവെന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാ, മനസ്സിന് വിവേകം കൊടുത്തവനാ? ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരുമ്പോഴും പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാ? ആകാശത്തിലെ തുരുതികളെ ചരിക്കുന്നതാ? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മറ്റു കാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹികൾക്ക് ഇരവേട്ടയാടി കൊടുക്കുമോ? ബാലസിംഹങ്ങളുടെ വിശപ്പടക്കാമോ? കാക്ക കുഞ്ഞുങ്ങൾക്ക് ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീനെത്തിച്ചു കൊടുക്കുന്നതാ? പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോമ്പ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. കാട്ടുകഴുതിയെ അഴിച്ചുവിട്ടതാ? വനഗർദ്ദത്തെ കെട്ടഴിച്ചതാ? ഞാൻ മരുഭൂമിയെ അതിന് വീടും ഊർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. അത് പട്ടണത്തിലെ ആരോഗ്യം കെട്ടിച്ചിരിക്കുന്നു. തെളിയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല. മലനിരകൾ അതിന്റെ മേച്ചിൽപ്പുറമാകുന്നു. പച്ചയായതൊക്കെയും അത് തെരഞ്ഞെടുത്ത് നടക്കുന്നു. കാട്ടുപോത്ത് നിന്നെ വഴിപെട്ട് സേവിക്കുമോ? അതിന്റെ പുൽത്തൊട്ടിക്കരികെ രാപാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട ഉഴവിന് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിന്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിന്റെ വേല നീ അതിനെ പരവേൽപ്പിച്ചു കൊടുക്കുമോ? അതിന്റെ വിത്ത് കൊണ്ടുവന്നു വരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തുകലും കൊണ്ട് വാത്സല്യം കാണിക്കുന്നു. അത് നിലത്ത് മുട്ടയിട്ടേച്ചു പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ട കൂടഞ്ഞു പോയെന്ന് കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളയുമെന്ന് അത് ഓർക്കുന്നില്ല. അത് തന്റെ കുഞ്ഞുങ്ങളോട് കരിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. തന്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി വിവേകം അതിന് നൽകിയിട്ടുമില്ല. അത് ചിറകടിച്ചു മുങ്ങി ഓടുമ്പോൾ കുതിരയെയും പുറത്ത് കയറിയതിനെയും പരിഹരിക്കുന്നു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്?
അതിന്റെ കഴുത്തിനെയോ കുഞ്ചിരോമം അണിയിച്ചത്? നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തിയൂക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു. അത് കുസാത ഭയപ്പെട്ട് പുച്ഛിക്കുന്നു. വാളിനോട് പിൻവാങ്ങി മിണ്ടുന്നതുമില്ല. അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുക്കു കിലുക്കുന്നു. അത് ഉഗ്രതയും കോപവും പൂണ്ടു നിലം വിഴുങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുന്നില്ല. കാഹളനാദം ധനിക്കുമ്പോഴും അത് ഹാഹാ എന്ന് ചെനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു. നിന്റെ വിവേകത്താലോ പരന്ത് പറക്കുകയും ചെറുകഥക്കോട്ടോ വിടർക്കുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും വിവരത്തിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നത്? അത് പാറയിൽ കുടിയേറി ലാവാർക്കുന്നു. പാറമുകളിലും ദുർഗങ്ങളിലും തന്നെ അവിടെ നിന്ന് അതീര തിരിയുന്നു. അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. പട്ടുപോയാറെവിടെയോ അവിടെ അതുണ്ട്. യഹോ പിന്നെയും യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തൻ ഒഴിവാദിക്കുന്നു. ദൈവത്തോട് നൽകിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. അതിനെ യോബ് യഹോവയോട് ഉത്തരം പറയുന്നത് ഞാൻ നിസ്സാരമല്ലോ. ഞാൻ നിന്നോട് ഉത്തരം പറയും. ഞാൻ കൈകൊണ്ട് വായി കുത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. രണ്ടു വട്ടം ഞാൻ ഗുരു ചെയ്തു, ഇനി മിണ്ടുകയില്ല. അപ്പോൾ
നീ പുരുഷന്മാരെ പോലെ അരമുറക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിനെ കുറ്റം പറയുമോ? ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അവനെ പോലെ നിനക്ക് ഇടിമുഴക്കാമോ? നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക. തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപപ്രവാഹങ്ങളെ ഒഴുക്കുക. ഏത് ഗർവിയെയും നോക്കി താഴ്ത്തുക. ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക. ദുഷ്ടന്മാരെ അവരുടെ നിലവിളിയിൽ നിന്നും നിലയിൽ നിന്ന് വീഴ്ത്തിക്കളുക. അവരൊക്കെയും പൊടിയിൽ മറച്ചു വയ്ക്കുക. അവരുടെ മുഖങ്ങളെ മറുപടത്ത് ബന്ധിച്ചു കളുക. അപ്പോൾ നിന്റെ വലം കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയുന്നു. ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയമുണ്ടല്ലോ, അത് കാളകയെ പോലെ പുല്ല് തിന്നുന്നു. അതിന്റെ ശക്തി അതിന്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വയറ്റിന്റെ മാംസപേശികളിലും ആകുന്നു. ദേവദാരു തുല്യമായ അതിന്റെ വാൽ അത് ആട്ടുന്നു. അതിന്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു. അതിന്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും പല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത്. അതിനെ ഉണ്ടാക്കിയവനാൽ ഒരു വാൾ കൊടുത്തിരിക്കുന്നു. അതിനെ ഒരു വാൾ കൊടുത്തിരിക്കുന്നു. കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നതിനിടമായ പർവ്വതങ്ങൾ അതിന് തീൻ ഉളയിക്കുന്നു. അത് നീർമരുന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു. നിർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു. തോട്ടിങ്കിലയാലി അതിനെ ചുറ്റി നിൽക്കുന്നു. നദി കവിഞ്ഞൊഴുകിയിലും അത് ഭ്രമിക്കുന്നില്ല. യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് ദുർബലായിരിക്കുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? അതിന്റെ മൂക്കിൽ കയർ കോർക്കാമോ? മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന്റെ നാക്ക് കയർ കൊണ്ടമർത്താമോ? അതിന്റെ മൂക്കിൽ കയർ കോർക്കാമോ? അതിന്റെ അണയിൽ കൊളുത്തു കടത്താമോ? അത് നിന്നോട് ഏറിയാലും കഴിക്കുമോ? സാവധാനമാക്ക് നിന്നോട് പറയുമോ? അതിനെ ദാസനാക്കിക്കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ? പക്ഷിയോടെന്ന പുലങ്ങി അതിനോട് കളിക്കുമോ? അതിനെ പിടിച്ച് നിന്റെ വാലന്മാർക്കായി കിട്ടിയിടുമോ? മീൻപിടിക്കൂറ്റുകാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ? അതിനെ കച്ചവടക്കാർക്ക് പതുക്ക് വിൽക്കുമോ? നിനക്ക് അതിന്റെ തോലിൽ നിറച്ച അത്രവും കലയിൽ നിറച്ച ചാട്ടുള്ളിയും തറയ്ക്കാമോ? അതിനെ ഒന്ന് തൊടുക, പോർതിട്ടം എന്ന് ഓർത്തുകൊള്ളുക. പിന്നെ നീ അതിനെ തുനിയുകയില്ല. അവന്റെ ആശയ്ക്ക് മുഖം വരുന്നു. അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണുപോകുമല്ലോ. അതിനെ ഇളക്കുവാൻ തക്ക ശൂരനില്ല. പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുന്നവനാർ? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ? ആകാശത്തിൻ കീഴിലുള്ളതൊക്കെയും എന്റേതല്ലോ. അതിന്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൽ ചേലത്തെ രൂപത്തെ പറ്റി
ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല. അതെന്റെ ഉറങ്ങുപ്പായം ഊരുന്നവനാർ അതിനെ ഇരട്ട നിരപ്പിനടിയിൽ ആർ ചെല്ലും. അതിന്റെ മുഖത്തെ കഥക് ആർ തുറക്കും. അതിന്റെ പല്ലിന് ചുറ്റും ഭീഷണമുണ്ട്. ചെതുമ്പൽ നിര അതിന്റെ ഡമ്മമാകുന്നു. അത് മുദ്രവെച്ച് മുറുകെ അടച്ചിരിക്കുന്നു. അത് ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു. ഇടയിൽ കാച്ചു കടക്കേയില്ല. ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. വേർപെടുത്തി കൂടാതവണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു. അത് തിന്നുമ്പോൾ വെളിച്ചം മിന്നുന്നു. അതിന്റെ കണ്ണുഷത്തിന്റെ കണ്ണു പോലെയാകുന്നു. അതിന്റെ വായിൽ നിന്ന് ദീപങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെളിക്കുകയും ചെയ്യുന്നു. കിളയ്ക്കുന്ന കലത്തിൽ നിന്ന് കത്തുന്ന കോട്ടപ്പുല്ലിൽ നിന്നുമെന്ന പോലെ അതിന്റെ മൂക്കിൽ നിന്നും പുക പുറപ്പെടുന്നു. അതിന്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു. അതിന്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു. അതിന്റെ കഴുത്തിൽ ബലം വസിക്കുന്നു. അതിനു മുമ്പിൽ നിരാശ നൃത്തം ചെയ്യുന്നു. അതിന്റെ മാംസ ദശകൾ തമ്മിൽ പറ്റിയിരിക്കുന്നു. അവ ഇളകി പോകാതെ മണോ അതിന്മേൽ ഉറച്ചിരിക്കുന്നു. അതിന്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് തിരികല്ലിന്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളത് തന്നെ. അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു. ഭയം ഹേതുവായിട്ട് അവർ പരവശരായിത്തീരുന്നു. വാൾ കൊണ്ട് അതിനെ എതിർക്കരുത്. അസാധ്യം എതിർക്കുന്നത് അസാധ്യം. കുന്തം അസ്ത്രം വേൽ എന്നിവ കൊണ്ടും ആവതില്ല. ഇരുമ്പിനെ അത് വൈക്കാൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു. അസ്ത്രം അതിനെ ഒടിക്കയില്ല. തവണക്കല്ല് അതിന് താളിയായിരിക്കുന്നു. ഗത അതിന് താളി പോലെ തോന്നുന്നു. വേൽ ചാടുന്ന ഒച്ച കേട്ട് അത് ചിരിക്കുന്നു. അതിന്റെ അതോ ഭാഗം മൂർച്ചയുള്ള ഓട്ട് കഷ്ണം പോലെയാകുന്നു. അത് ചെളിയിന്മേൽ പുൽത്തടി പോലെ അവലിയുന്നു. കലത്തെ പോലെ അത് അഴിയെ തിളപ്പിക്കുന്നു. സമുദ്രത്തെ അത് തൈലം പോലെ ആക്കി തീർക്കുന്നു. അതിന്റെ പിന്നാലെ ഒരു പാത മിന്നുന്നു. ആഴി നരച്ചതുപോലെ തോന്നുന്നു. ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല. അതിനെ വേർപ്പെടുത്താൻ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു. അതുന്നതമായുള്ളതിനൊക്കെയും നോക്കിക്കാണുന്നു. മതിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു. അതിനെ ഈ ഉപയോഗത്തരം പറഞ്ഞതും തന്നാൽ നിനക്ക് സകലം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമില്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനാർ? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത്. ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി കേൾക്കണമേ. ഞാൻ സംസാരിക്കുകയും ഞാൻ നിന്നോട് ചോദിക്കും. എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നോട് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എന്റെ കണ്ണ് നിന്നെ കാണുന്നു. ആകിയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യഹോവമായി വചനങ്ങൾ അയ്യോവൻ ഒരളിച്ചതിനു ശേഷം യഹോവ മന്യനായ എലിഫസിനോട് അരളി ചെയ്തത് നിന്നോട് നിന്റെ സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ ഏഴു കാളയെയും ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാകാൻ കഴിപ്പിൻ. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആഗ്രഹിച്ചു. നിങ്ങളുടെ മൂലനിക്ക് ചെയ്തിരിക്കും. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ചേമാന്യനായ ചുഹ്യനായ ബിൽദാദും നേമാത്യനായ സോഫറും എന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഈ യോഗ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിവേദം വരുത്തി. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുത്തിൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുള്ള ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ പരിചയം സകല അനർത്ഥങ്ങളെയും കുറിച്ചും അവൻ അവനോട് സഹതാപം കാണിച്ചു. അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവനെ അവനൊരു പൊന്നാണയോ ഒരു പൊന്മോചനവും കൊടുത്തു. അങ്ങനെ ഇങ്ങനെ യഹോവായി യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവര് 14,000 ആടും 6,000 ഒട്ടകവും 1,000 യാത്രകളെയും 1,000 മുൻകണ്ണിയും ഉണ്ടായി. അവരു പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മുതവൾക്ക് അവൻ യമിയമ്മ എന്നും രണ്ടാമതവൾക്ക് കെസിയ എന്നും മൂന്നാമതവൾക്ക് യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പന അവരുടെ സഹോദരന്മാരോടും കൂടി അവർക്ക് അവകാശം കൊടുത്തു. അതിനുശേഷം യോ 140 ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ഇങ്ങനെ യോ വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ദൈവേശ്വരനിക്ക് യോഗ്യമാകുന്നു. പറക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധോഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വീണ്ടും എല്ലാവരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ ചേർത്ത് വെക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ച കൃപയെ ആസ്വദിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധനകളും അപേക്ഷകളും ഒക്കെ സ്വർഗീയ ഉന്നതകളിലേക്ക് കയറത്തക്കവണ്ണം എത്തിച്ചേരത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ ആ നിറവിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. ഒപ്പം ഇതിനെ വളരെ ഭംഗിയായിട്ട് നയിക്കുന്ന അഭിയുന്ന തിരുമേനത്തിനെ, തിരുമേനയുടെ സാന്നിധ്യം ഇവിടെയില്ല, നാട്ടിലാണ്, ഇന്നത്തെ ദിവസത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം പോയിരിക്കുന്നു എങ്കിൽ തന്നെയും തിരുമനസിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നയിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, മാമനച്ചനും ഐസക് അച്ഛനും ഒക്കെ തിരക്കാണ്. അതുപോലെ തന്നെ തമ്പാൻ വർഗീസ് അച്ഛൻ, അതുപോലെ സക്കറി അറമ്പാച്ചൻ, ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന ദൈവജനത ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം നമുക്കൊക്കെ സുപരിചിതമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ കടന്നു വരുന്നതെന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ,
നിറയുവാൻ
കാമപ്രാപ്തം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ,
ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
രാജ്യം പറയണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ, ഇടക്കാരോട് ചിന്തിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, രീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ.
കൃപറിഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം, എന്റെ സഹായി നീയാകുന്നു, ഞാൻ നിന്റെ തൃക്കൈകളിൽ വാകുന്നു, എനിക്ക് പ്രയോജനമുള്ളത് സകലവും നീ അറിയുന്നതിനാൽ എന്നെ സഹായിക്കണമേ. എന്റെ കർത്താവെ, ഞാൻ തെറ്റിപ്പോകുന്നവനാകിയാൽ പാപം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ നീ കൈവിടരുതേ. ഞാൻ സ്വന്തം ഇഷ്ടത്തെ പിന്തുടരുവാനും എന്റെ പാപങ്ങളെ നശിച്ചു പോകുവാനുമായിട്ട് എന്നെ നീ ഉപേക്ഷിച്ചു കളയരുതേ. നിന്റെ സൃഷ്ടിയിന്മേൽ കരുണ ചെയ്യണമേ, ഞാൻ ബലഹീനനാകിയാൽ എന്നെ കുറിച്ച് നിനക്ക് ഉപേക്ഷ തോന്നരുതേ. നിന്നിൽ ഞാൻ ശരണപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ നീ ഉപേക്ഷിക്കരുതേ. നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തിരിക്കുകൊണ്ട് എന്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. എന്നെ ഞെരുക്കുന്ന എല്ലാവരും നിന്റെ തിരുമുമ്പാകെ ഇരിക്കുന്നു. കർത്താവ്, നിന്റെ അടുക്കിലേക്കല്ലാതെ ഓടി ഒളിപ്പാൻ എനിക്ക് സ്ഥലമില്ല. കർത്താവ്, നിന്റെ കരുണ നിമിത്തവനെ രക്ഷിക്കണമേ. എനിക്ക് വിരോധമായി നിന്ന് എന്റെ ആത്മാവിനെ വഞ്ചിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നാണിക്കണമേ. നീ സകലത്തിലും ബലവാനാകുന്നു, ഞാൻ നിന്റെ തൃക്കൈയിലും ആകുന്നു. നിന്റെ വിശുദ്ധ റൂഹായാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി അനുഗ്രഹങ്ങളുടെയും എല്ലാ ആശ്വാസവും നൽകുന്നവനുമായ ദൈവമേ, തീ നാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലീഹന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ ആവശ്യം ചെയ്യുന്ന നേരത്തിൽ നിന്റെ തിരുമുമ്പാകെ പ്രാർത്ഥിപ്പാൻ നിൽക്കേണ്ടതിന് ഞങ്ങളെ നിയോഗ്യന്മാർ ആക്കിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങൾക്ക് നീ പറഞ്ഞയച്ച് അവനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സകല മലിനതകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആത്മീയ മുറപ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടിയിലേക്ക് തിരിയുമാറാകണമേ. ശരീരത്തിന്റെ മോഹങ്ങളെ ഞങ്ങൾ നിവർത്തിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വന്ദ്യ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള വിശ്വാസികൾ സമൂഹമേ, വീണ്ടും പരിശുദ്ധമായ ഒരു ദിനം ദൈവമാതാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഈ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് നമ്മെ നിരന്തരം കരുതുന്ന ആ ക്രിസ്തു സ്നേഹത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ആരാധനകളൊക്കെ സ്വർഗീയ ഊർഷയിൽ എത്തിച്ചേരത്തക്കവണ്ണം ഹൃദ്യമായ ഒരു ഹൃദയവും മനസ്സും നൽകി നമ്മളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം നമ്മൾ നാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. മൂന്നാം വാക്യം, നിന്റെ പ്രകാശവും സത്യവും ഞങ്ങൾക്ക് അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. ദൈവം നൽകുന്ന വെളിച്ചത്തിൽ കൂടി നടക്കുവാനും ആ സത്യമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ എത്തിക്കൊണ്ട് പ്രയാണം ചെയ്യുവാനുമൊക്കെ നമുക്കിടയാകണം. ഉള്ളിൽ ക്രിസ്തുവും മുമ്പിൽ പ്രകാശവും ദൈവം ഒരുക്കുന്ന പ്രകാശവും നമുക്ക് ഒപ്പമുണ്ടെങ്കിൽ ലക്ഷ്യമാകുന്ന തിരുനിവാസത്തെ കേന്ദ്രമാക്കിയുള്ള യാത്ര സുതാര്യമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പരിശുദ്ധ സഭ ഓരോ നോമ്പുകളും നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ആ പ്രകാശത്തെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റ് ലോകത്തിന് സമർപ്പിച്ച ദൈവമാതാവിന്റെ മതയസയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സ്വർഗീയ കനാനിലേക്കുള്ള നമ്മുടെ യാത്ര അത് കൂടുതൽ സുതാര്യവും സുഖവുമായി തീരുന്നത് ഈ ഒരു സത്യത്തെ നെഞ്ചിലേറ്റി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്. ആ ഒരു യാത്ര ധന്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുപക്ഷെ ഈ യാത്ര നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ ക്ലേശങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെയാണ് മുമ്പിൽ, എങ്കിൽ തന്നെയും അകത്തുള്ള ക്രിസ്തുവും പുറത്തുള്ള ദൈവം ഒരുക്കുന്ന പ്രകാശവും ഊടുവഴികളുടെ മധ്യത്തിൽ ദൈവം ഒരുക്കുന്ന പ്രകാശവും നമുക്കൊപ്പം ഉണ്ടെങ്കിൽ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളെയല്ല. ഇസ്രായേൽ ജനതയുടെ യാത്രയിൽ തങ്ങൾക്ക് മുമ്പായ ഉണ്ടായ പ്രതിബന്ധങ്ങളെയൊക്കെ അവർ ശക്തിയുക്തം അതിജീവിച്ച് സ്വർഗീയ കനാലിലേക്ക് ചുവടുവെച്ചതുപോലെ ആ ഒരു നിത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു പ്രഭയിൽ നമ്മൾ നടന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ കരുതും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുപോലെ നടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിന്റെ മുമ്പാകെ പ്രതിസന്ധികൾ വന്നപ്പോൾ തളർന്നു പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം ഒന്നാം തീയതി കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത പ്രധാനപ്പെട്ട ഒരു ഒരു ധീര വനിതയായിരുന്നു വർത്തശ്മോനിയും ആ പ്രിയ വിശുദ്ധയായ അമ്മയുടെ 7 മക്കളും അവരെ പഠിപ്പിച്ച അവരുടെ ഗുരുവായിരുന്ന ഏലിയാസ. ഇവരൊക്കെ സെയിന്റ് മാർട്ടിയേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന വർത്തശ്മോനിയും 7 മക്കളെയും ഈ ഏലിയാസറിനെ ഒക്കെ നമ്മൾ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ സഭയിലെ വിശുദ്ധ സഹോദരന്മാരായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ ഒരുപക്ഷെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തങ്ങൾക്ക് മുമ്പാകെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും ആ ലോകത്തിന്റെ വ്യാമോഹങ്ങളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് പൊട്ടുപോകാതെ മരണം പോലും അനുഗ്രഹമായി സന്തോഷ നിമിഷങ്ങളായി അതൊരു കൂതാശിയായി അവർ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ നാമം ഉയർത്തിപ്പിടിച്ച വിശുദ്ധരാണ്. എന്തിനാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്? ഒരുപക്ഷെ അത്രയും വലിയ സാക്ഷ്യമൊന്നും ഈ ലോകത്തിലായില്ലെങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ ഉപേക്ഷിക്കാതെ ജീവിക്കാനുള്ള ഒരു ശ്രമം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കാനാണ് പരിശുദ്ധ പിതാക്കന്മാര് ഇവരെയൊക്കെ ആദരിക്കുകയും അവരുടെ ഓർമ്മകളെ കൊണ്ടാകുകയും അവർ ചുവടുവെച്ച പാതകളിൽ അനുസ്ഥാനം ചെയ്ത് ലക്ഷ്യം മുന്നോട്ട് നോക്കി നടക്കണമെന്നൊക്കെ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. ആ സ്വർഗീയ യാത്രയിലേക്ക് ആ കൃപകളൊക്കെ നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഹാൻ ജോസഫ് അച്ഛനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. നിരന്തരം ഈ പ്രാർത്ഥനയിൽ ഒരു സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അച്ഛനാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയമാണ്. എങ്കിലും ആ അച്ഛന്റെ ശാരീരിക ക്ലേശങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഭദ്രാസനം നിർത്താത്തുന്ന പ്രാർത്ഥനയോടുള്ള അച്ഛന്റെ സ്നേഹവും അതിനോടുള്ള അച്ഛന്റെ ആ വലിയ ഉൾക്കാഴ്ചയും ആണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ചിക്കാഗോ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അനുതാപത്തിന്റെ ഗീതം ഏതാനും ഈരടികൾ ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവമാതാവിനെ ഓർക്കുന്ന ഒരു ഗീതം നമുക്കൊക്കെ കാണാതറിയാമല്ലോ, ജനനീയ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദാമുള്ള ആ പാട്ട് നമുക്ക് കാണാതറിയാം. ആ പാട്ട് നമുക്ക് ചേർന്ന് ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ കടക്കാം.
ജനനീ പരിശുദ്ധ
വചന ധ്യാനത്തിനായി പ്രിയ അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. സകല ഭൂമിക്കും സ്വർഗത്തിനും കാരണപ്രദനായിരിക്കുന്ന നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന ഈ ലോകജീവിതത്തിൽ ജയാലികളായി നമ്മളെ എപ്പോഴും പരിപാലിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത അവസരങ്ങളിലും നമ്മളോട് കൂടെയിരിക്കുന്ന വഴി നടത്തുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിന് ഏറ്റവും ബഹുമാനീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരോടും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരി സഹോദരങ്ങളോടുമൊപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ചകളെ പാടിയും കീർത്തിച്ചും ആ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ നമ്മുടെ അപേക്ഷകളും യാചനകളും അർപ്പിക്കുകയും അമ്മയുടെ നാമത്തിലുള്ള ഒരു നോമ്പിന്റെ ആചരണകാലത്ത് ഒന്നു ചേർന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ജീവനുള്ളവരുടെ ദേശത്ത് നിന്നുകൊണ്ട് നിങ്ങളോടൊന്നിച്ച് പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷയ്ക്കും ബലപ്പെടുത്തിയ തമ്പുരാൻ എല്ലാ സ്തുതിയും സ്തോത്രവും ഞാൻ ഹൃദയത്തിൽ നിന്ന് കരയേറ്റുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 11:6 വചനം, ഹീബ്രൂസ് ചാപ്റ്റർ 11:6, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലേ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെല്ലാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്ന് നാം വിശ്വസിക്കണമെന്ന് വിശ്വാസവീരന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന എബ്രായ ലേഖനത്തിന്റെ 11:10 പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു സന്ദേശം ഇതിനകത്തോണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കുമല്ലോ, ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പൊ ദൈവത്തെ സ്പർശിക്കുവാൻ, ദൈവത്തെ കണ്ടെത്തുവാൻ ഒരൊറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ ദൈവത്തെ കണ്ടെത്തുവാനും സ്പർശിക്കുവാനും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. ദൈവത്തെ തൊട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തെ തൊടുവാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവത്തെ തൊട്ടറിഞ്ഞവർക്ക് മാത്രമേ ആത്മാക്കളെ തൊടാനായിട്ട് സ്പർശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ സ്പർശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. പ്രാർത്ഥനയാണ് ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചിട്ടുള്ളത്. ബെസിലിയ ഡുവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ കൈയുടെ നീളം എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ വൈദികനാകട്ടെ ആരുമാകട്ടെ, ആ വ്യക്തിയുടെ കൈയുടെ നീളം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം പറയുന്നു, മരണത്തോടെ മല്ലടിച്ചു കിടക്കുന്ന ഒരു മകന് വേണ്ടി അദ്ദേഹം അമേരിക്കയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഫലം ലഭിക്കാതിരുന്ന വളരെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയം യൂറോപ്പിൽ നിന്ന് ഒരു ദൈവദാസൻ അദ്ദേഹത്തെ വിളിച്ച് യാതൊരു ബന്ധമില്ലാതിരുന്ന, യാതൊരു പരിചയമില്ലാതിരുന്ന ഒരു പാസ്റ്റർ യൂറോപ്പിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മകന് ദൈവം കൊടുക്കുന്ന വിടുതലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വിളിച്ചു പറയുന്നു, പൂർണ്ണ സൗഖ്യത്തിലേക്ക് ആ മകൻ മാറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുഭവത്തിന് ശേഷം ആ മനുഷ്യൻ പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കൈ സ്വർഗത്തിലും മറ്റേ കൈ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയുടെ അടുക്കലും എത്തുന്നു എന്ന് ഈ മനുഷ്യൻ തന്റെ അനുഭവത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കരം സ്വർഗത്തിലെത്തും, മറ്റേ കരം എന്ന് പറയുന്നത് ഏത് വിഷയത്തിനെ കുറിച്ച് ഓർത്താണ് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്, ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയുടെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മറ്റു കരവും എത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ ഒരു കരത്തിലൂടെ വാങ്ങിച്ച് മറ്റേ കരത്തിലൂടെ ഏത് കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതല്ല, ഒത്തിരി പ്രവർത്തിച്ച് കാണിക്കുകയല്ല, മറിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അതിശയക്തിയില്ല. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുകയാണ്. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കാട്ട് അപ്പോള് ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ തുറന്നിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം കാഴ്ചകൾ കാണാൻ പറ്റും. ദൈവത്തെ കാണാൻ പറ്റുകയില്ല. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ മേൽ നീട്ടപ്പെടുന്നത് കാണാനും നമുക്ക് പറ്റും. നമ്മുടെ കണ്ണുകൾ എപ്പോഴെങ്കിലും നിറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറഞ്ഞതോ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണ നിശ്ചയത്തോടുകൂടി പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട് എന്നവന് മനസ്സിലാകും. തന്നെയുമല്ല അവനെ അന്വേഷിക്കുന്നവർക്ക് അവനെ പിൻപറ്റുന്നവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നുവെന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മുടെ അധ്വാനം കർത്താവിലൊരിക്കലും വ്യർത്ഥമല്ല, നമ്മുടെ പ്രാർത്ഥന കർത്താവിലൊരിക്കലും വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തോടുള്ള സംസർഗത്തിലും അവന്റെ വേലയിലും നമ്മൾ വർദ്ധിച്ചു തരണം എന്ന ആമുഖമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഇന്ന് നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുന്നത് ശിംശോന്റെ ജീവിതത്തിലെ സാംസന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 14:5-6 ജഡ്ജസ് ന്യായാധിപന്മാർ 14:5-6 അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ഒരു സംഭവഗതിയാണല്ലോ, ശിംശോന്റെ ചെറിയ പ്രായത്തിൽ നടക്കുന്ന തിന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പനും അമ്മയും കൂടെ പോകുന്ന ഒരു മുന്തിരിത്തോട്ടത്തിൽ കൂടെ നടക്കുന്നു. അപ്പനും അമ്മയും അല്പം മാറി നടക്കുന്നു. ശിംശോൻ വേറൊരു വഴി ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വളരെ ശക്തനായ ശക്തിയുള്ള ഒരു ബാലസിംഹം കുതിച്ചു ചാടി ഇതിന്റെ നേരെ വരികയാണ്, ശിംശോന്റെ നേരെ വരുന്നു. അപ്പോഴാണോ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിലൊന്നുമില്ല, ഒരു ചെറിയ പേനാക്കത്തി പോലും ഇല്ലാതിരിക്കുന്ന ശിംശോൻ ഒരാട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ അതിനെ കീറിക്കളഞ്ഞ് അവൻ ചെയ്ത കാര്യമൊന്നും സംഭവിച്ച കാര്യമൊന്നും അവന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല എന്നുള്ളൊരു ഭാഗമാണ്. നമുക്കറിയാമല്ലോ ഇന്നത്തെ ലോകത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളെ തളർത്തി കളയുക. പള്ളിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏതൊരു ചെറിയ കൂട്ടായ്മയിലാണെങ്കിലും നടക്കുന്ന കേൾക്കുന്ന വാർത്തകൾ നമ്മളെ അങ്ങ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ മുമ്പിലോട്ട് നീങ്ങും, അടുത്ത കാലഘട്ടം എങ്ങനെയായിരിക്കും, അടുത്ത തലമുറയുടെ ജീവിതം എങ്ങനെയായിരിക്കും, നമ്മുടെ ഇടവകയൊക്കെ എങ്ങനെയാ മുമ്പിലോട്ട് പോകും, ഭവനങ്ങൾ എങ്ങനെ നിലനിൽക്കും, സമൂഹം എങ്ങനെ നിലനിൽക്കും, എല്ലാ വശത്തൂടെ നമ്മളെ തളർത്തി കളയുന്ന, ഇടിച്ചു താഴ്ത്തുന്ന, നമ്മുടെ എല്ലാ ശക്തിയും ചോർത്തിക്കളയുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങ് ഭൂമി മുഴുവനും അന്ധകാര ശക്തികൾ ഇങ്ങനെ നിറഞ്ഞ് കളിയാടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു എന്ന് തോന്നുകയാണ്. സൊദോം ഗൊമോറയൊക്കെ നശിപ്പിച്ച കാലത്തിനെക്കാട്ടിലും ഭയാനകമായ ഒരു രീതിയിലേക്ക് അധർമ്മമൂർത്തിയായിരിക്കുന്ന സാത്താൻ ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഈ വായിച്ചു കേട്ട ഭാഗത്തിന് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്നാമത്തെ കാര്യം, 13, 14, 15, 16 അധ്യായങ്ങൾ ശിംശോന്റെ ജനനം മുതലുള്ള അതിന്റെ മരണം വരെയുള്ള കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. പ്രധാന കഥാപാത്രം ശിംശോനാണ്. അവന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും അവർക്കൊരു മകനെ ലഭിക്കുന്നതും അവരോട് ഈ മകന്റെ ജനനത്തിന് വേണ്ടി അമ്മ എപ്രകാരം ഒരുങ്ങണമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അലറി വരുന്ന ഒരു ശത്രു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, മുന്തിരിത്തോട്ടത്തില് മുന്തിരിങ്ങ പറിച്ച് തിന്ന് രസിക്കുവാനായിട്ട് അത് കണ്ട് ആനന്ദിക്കുവാനായിട്ട് അപ്പന്റെ അമ്മയുടെ കൂടെ നടക്കുന്ന ശിംശോന്റെ നേരെ അവിടെ ഒരു ആട്ടിൻകുട്ടിയല്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു പശുക്കിടാവൊന്നുമല്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു പട്ടിയല്ല പൂച്ചയല്ല, ഇവനെ കൊന്നു തിന്നാനായിട്ട് കടിച്ചു കയറാനായിട്ട് ചാടി കീഴുന്ന ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു സിംഹം എന്നൊക്കെ അറിയാം. ചത്ത സിംഹത്തിനെ കണ്ടാൽ നമ്മള് നാല് കാലും പറിച്ചോടുന്നവരാ നമ്മള്. അപ്പൊ നമ്മുടെ നേരെ ഒരു സിംഹം ചാടി വരിക എന്ന് പറഞ്ഞാലൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാടി വരുന്ന അലറി വരുന്ന ഒരു സിംഹം എപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ചുറ്റും നമ്മുടെ കൂട്ടത്തിലുമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഒന്നാമതായിട്ട് ഉണ്ടാകണം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശിംശോന്റെ നേരെ ഈ സിംഹം വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. 13-ാമത്തെ അധ്യായത്തിൽ അവന്റെ ജനനമാണല്ലോ, അവിടെ വെളിപാടുകളാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു, ദൂതനാണെന്ന മാനോഹ തിരിച്ചറിയുന്നില്ല, വീണ്ടും ദൂതൻ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഈ 13-ാമത്തെ അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വചനമുണ്ട്, അവൻ ജനിച്ചു. അപ്പോൾ അവൻ ജനിച്ചവന്റെ ബാല്യ അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. തോരയ്ക്കും എസ്രായേലിനും മധ്യയുള്ള മനഹേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്ന് നമ്മൾ കാണുന്നു. ദി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ബിഗാൻ ടു പ്രൊസീഡ് ഔട്ട് വിത്ത് ഹിം അറ്റ് ദി ക്യാമ്പ് ഓഫ് ഡാൻ ബിറ്റ്വീൻ തോര ആൻഡ് എസ്രായേൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്. ദി സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ബിഗാൻ ടു പ്രൊസീഡ് ഔട്ട് വിത്ത് ഹിം. ദൈവത്തിന്റെ ആത്മാവൻ വളർന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന് ഏത് ലക്ഷ്യത്തോടുകൂടിയാണോ അവൻ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്ത് ജന്മം കൊടുത്ത ഒരു പൈതലാണിത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇസ്രയേൽ അടക്കി ഭരിച്ചിരുന്നത് ഫെലിസ്ത്യരാണ്. 40 വർഷക്കാലം ഫെലിസ്ത്യർ അടക്കി ഭരിക്കുമ്പോൾ ഒരു ന്യായാധിപൻ ഇല്ലാതെ ഒരു നേതാവില്ലാതെ ഇസ്രയേൽ ഫെലിസ്ത്യരുടെ ഒരു വലിയ നുഖത്തിന് കീഴിൽ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിടുതൽ ഒരു ന്യായാധിപനായിട്ട് ഇവനെ കണ്ടുകൊണ്ടാണ് ദൈവം ഈ ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ നൽകുന്നത്. അപ്പൊ അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ സിംഹം അവന്റെ വേല അവനങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുന്നതേയുള്ളൂ. ആ സമയത്താണ് സിംഹം അവന്റെ മേല് ചാടി വീണ് കടിച്ചു കയറാനായിട്ട് തുടങ്ങുന്നത്. ഒന്ന് ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മിനിസ്ട്രി ആരംഭിക്കാനായിട്ട് പോകുക, അപ്പോഴാണ് ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി അവനെ കണ്ടെത്തി അവനെ എല്ലാ കൃപകളും കൊടുത്ത് ദൈവാത്മാവിൽ അവനെ ശക്തീകരിച്ചു വിടുമ്പോൾ അതിന്റെ പകുതി വഴിക്ക് ഇവനെ തകർത്ത് കളയുവാനായിട്ട് സിംഹം വരികയാണ്. പിശാച് ഒരു പദ്ധതി ഇടുകയാണ്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ കാണുന്നവനെ പിശാച് കാണുന്നുണ്ട്. പിശാച് ഒരിക്കലും ഒരു മണ്ടനല്ല, അടങ്ങിയിരിക്കുന്ന ഒരു ശക്തിയല്ല, അത് പുറമേ നടക്കുന്നുണ്ട്. പിടിച്ചു കയറി നശിപ്പിച്ച് എന്നേക്കുമായിട്ട് അന്തം വരുത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെല്ലുവിളികൾ മാത്രം നിറഞ്ഞൊരു വയലാണ്. ഈ വയലിലെ മുന്തിരിത്തോട്ടത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും കടിച്ചു കയറുന്ന ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ട്. പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എവിടെ ഒരു പ്രാർത്ഥനാലയമുണ്ടോ അതിനോട് ചേർന്ന് തന്നെ സാത്താൻ ഒരു ചാപ്പലും കൂടെ പണിതിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് അതിന് വിവരണമൊന്നും ആവശ്യമില്ല. അത് വീട്ടിലായിക്കൊള്ളട്ടെ, പള്ളി ആയിക്കൊള്ളട്ടെ, എവിടുമായിക്കൊള്ളട്ടെ, ദൈവത്തോടടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മ എവിടെയുണ്ടോ അവിടെ എല്ലാം അവന്റെ സൈന്യങ്ങളുമായിട്ട് ഒരു ചാപ്പലും കൂടെ ഉണ്ടെന്നുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സാത്താന ശക്തിക്കെതിരായിട്ട് നമ്മള് വളരെ ഒരുക്കത്തോടുകൂടി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയെല്ലാം ഈ പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ വേണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മോശക്കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഉടനെ തന്നെ മോശക്കുഞ്ഞ് ജനിച്ചു. മോശ സൗന്ദര്യമുള്ളൊരു കുഞ്ഞായിരുന്നു, ദിവ്യ ശിശുവാണ്, ദിവ്യ സുന്ദരനായ ഒരു കുഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? ആ മോശക്കുഞ്ഞിന്റെ കാലത്ത് എല്ലാം ആദ്യം എബ്രായക്കാരുടെ മക്കളെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ഉത്തരവിട്ട രാജാവ് സൂതികർമ്മികൾ അപ്രകാരം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാ സകല ജനത്തോടും അവരുടെ ആൺമക്കളെ കൊന്നുകളയാനായിട്ട് നദിയിലെറിഞ്ഞ് കൊല്ലുവാനും കൊന്നുകളയാനുമായിട്ട് ആവശ്യപ്പെടുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അവന്റെ മാതാപിതാക്കള് അവനെ തിരിച്ചറിഞ്ഞു, അവന്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞു, അപ്പോൾ അവനെ മുദ്രയിട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് അവർക്ക് തോന്നിയില്ല. അവര് വെള്ളത്തിൽ കൊണ്ടിടുന്ന നദിയിൽ കൊണ്ട് പുഴയിൽ വിട്ടിട്ട് ആ മുറിയിൽ പോയിരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെയും ഒരമ്മയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു ശക്തി, നശിപ്പിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ചുറ്റും വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, സംഘടന ആയിക്കൊള്ളട്ടെ, പള്ളി ആയിക്കൊള്ളട്ടെ, മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ നമ്മൾ അവിടെ തിരിച്ചറിയണം. അപ്പോൾ ഈ കുഞ്ഞിനെ നദി കൊണ്ട് ഞാങ്ങണയ്ക്കാ പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചിരുന്ന് പോയി പ്രാർത്ഥിക്കുന്ന ഒരമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് രാജകുമാരി ഈ കുഞ്ഞിനെ എടുക്കുന്നതാ കാണുന്നത്. ഏത് പാളയത്തിൽ നിന്ന് എത്ര ശക്തനായിരിക്കുന്ന ഒരു ഭർവൻ ഉത്തരവിട്ടിരിക്കുകയാണ് എബ്രായരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ ഭർവന്റെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകചരിത്രത്തിൽ ഒരിക്കലും ഈ സ്വന്തം പെറ്റ അമ്മ ശമ്പളം വാങ്ങിച്ച് ഒരു കുഞ്ഞിനെ പാല് കൊടുത്തിട്ടില്ല. അത് മോശയുടെ അമ്മ മാത്രമേ ഉള്ളൂ ശമ്പളം വാങ്ങിച്ചിട്ട് സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തുന്നത്. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് എത്ര ശക്തനായിരിക്കുന്ന ഒരു 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 ശക്തി, എത്ര വലിയൊരു ശക്തി നമുക്കെതിരായിട്ട് ആഞ്ഞടിച്ചാലും അതിന്റെ മധ്യത്തിൽ ശത്രുവിന്റെ പാളയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ പരിപാലിക്കുവാനായിട്ട് കഴിയുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്ന, ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്നും, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവനൊരു പ്രതിഫലം, അവനൊരു മറുപടി, അല്ലെങ്കിൽ അവനൊരു ഒരു ഉത്തരം നൽകും എന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാകണം. മനുഷ്യഭുജങ്ങളെ ആശ്രയിക്കരുത്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന കരങ്ങളാണ്. യഹോവയുടെ കരം കൊണ്ട് കാര്യങ്ങളെ നടത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യഹോവയുടെ വലം കൈ നമ്മുടെ മേൽ ഉയർന്നിരുന്നാൽ വേറൊരു ശക്തിക്ക് നമ്മൾ തകർക്കുവാനായിട്ട് പറ്റുകയില്ല. മോശക്കുഞ്ഞിനെ നശിപ്പിക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല. കാരണം അവനെ തിരഞ്ഞെടുത്തതും അവനെ നിയോഗിച്ചിരിക്കുന്നതും അവന് നിയോഗം കൊടുത്തതും സർവഭൂമിക്കും സ്വർഗത്തിനും കാരണഭൂതനായിരിക്കുന്ന ദൈവം തമ്പുരാനാണ്. ദൈവ പൈതൽ ചലിക്കുമ്പോൾ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കുമെന്നുള്ളത് എപ്പോഴും നാം തിരിച്ചറിയണം. നിന്റെ മേലൊരു ദൈവ നിയോഗമുണ്ടെങ്കിൽ, ഒരു ദൈവ വിളിയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നുവെങ്കിൽ ഒരു പാതാള ശക്തിക്ക് നിന്നെ തകർത്ത് കളയാനായിട്ട് പറ്റുകയില്ല. രണ്ടാമതായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏത് സമയത്തും ഒരു ശക്തി നമ്മുടെ മേൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം സുഖകരമായിട്ട് മുമ്പിലോട്ട് പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അലറുന്ന സിംഹം ചാടി വീഴുന്നത്. എന്നാൽ രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, തക്ക സമയത്ത് വെളിപ്പെടുന്ന ഒരു അഭിഷേകം കൂടിയുണ്ട്, ഒരു ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മൾ വീണ്ടെടുക്കാൻ നമ്മോടൊപ്പമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കി, ശിംശോൻ ഒന്നും ചെയ്തില്ല, പക്ഷെങ്കിൽ നമ്മളൊന്ന് ഒന്ന് കണ്ണു തുറന്നൊന്ന് നോക്കിക്ക്, ഒരു വലിയ സിംഹം എടുത്തു ചാടി അവന്റെ മേൽ വരുമ്പോൾ ഒരു സിംഹത്തിന്റെ സ്പീഡ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ശക്തി അളക്കാൻ പറ്റത്തില്ല. അതിന്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഈ ശിംശോനിൽ ദൈവത്തിന്റെ ശക്തി നിറയുകയാണ്, ആത്മാവ് നിറയുകയാണ്. ഒരാട്ടിൻകുട്ടിയെ പോലെ, അതായത് ഒരു അമ്പ് ചെയ്ത് വരുന്ന സ്പീഡിൽ ഒരു സിംഹം ചാടി വരുമ്പോൾ അതിന്റെ നൂറിരട്ടിയിൽ ദൈവാത്മാവിൽ അവൻ നിറഞ്ഞ ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പൊ ഒരു വലിയ ശക്തി ആഞ്ഞടിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണോ, മുട്ടുകുത്തുന്നവനാണോ, കൈകൂപ്പുന്നവനാണോ, കണ്ണ് അടച്ച് ദൈവത്തിന്റെ നീട്ടപ്പെട്ട കരങ്ങൾ തുറന്നിരിക്കുന്ന കണ്ണുകളും നീ കാണുന്നുവെങ്കിൽ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ വലയം ചെയ്യുന്ന ദൈവാത്മാവ് നിന്റെ മേൽ അഭിഷേകമായിട്ട് ഇറങ്ങി വരുമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മറ്റുള്ള ശക്തികളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞാട്ടോ, ഒന്നിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ അന്യ അഗ്നികളെ കത്തുന്നത് നിർത്തിയെങ്കിലേ യഥാർത്ഥത്തിലുള്ള അഗ്നി ഇറങ്ങി നമ്മുടെ യാഗത്തെ ദഹിപ്പിക്കത്തുള്ളൂ. അന്യമായിട്ടുള്ള അഗ്നികളെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞാട്ടോ. പ്രാർത്ഥനയുടെ ശക്തിയിൽ മുകളിൽ നിന്നുള്ള തീയാണ് ഇറങ്ങേണ്ടത്, നമ്മൾ അടിയിൽ കൂടെ കത്തിക്കുന്ന തീ അല്ലല്ലോ. കർമ്മയിൽ കാണുന്നത് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ പ്രവാചകൻ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ വെള്ളം നിറച്ച് യാഗ വസ്തു കൊണ്ട് വെച്ചിട്ട് മുറിച്ചു വെച്ചിട്ട് വിറകെല്ലാം നനച്ച് വെള്ളം കോരി ഒഴിച്ച് ആ ബലിവസ്തു സ്വർഗത്തിൽ നിന്നുള്ള തീയിറങ്ങി കത്തുന്നത് പോലെ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയാകുന്ന, അപേക്ഷയാകുന്ന, കണ്ണുനീരാകുന്ന, നൊമ്പരമാകുന്ന സകലത്തെയും സ്വീകരിക്കുവാൻ, ഏറ്റുവാങ്ങിക്കുവാൻ. ഞാൻ ശ്രദ്ധിച്ചു നമ്മുടെ രാജശിഷ്യന്റെ വചനങ്ങളിലെല്ലാം സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് ഉയരുന്ന യാഗം. ഇവിടെ ഈ ശിംശോന്റെ ജനനത്തിങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിലെ ദൂതൻ വന്ന് അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ബലി അർപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ആ 13-ാമത്തെ അധ്യായത്തിൽ അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി. അവിടെ ഈ മാതാപിതാക്കൾ ഒരു യാഗമർപ്പിച്ച് അഗ്നിജ്വാല ഉയർന്നപ്പോൾ അവരുടെ സന്നിധി നിന്ന് സ്വർഗത്തിലെ ദൂതൻ ഈ ജ്വാലയോടുകൂടി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെ സ്വർഗത്തിലേക്ക് കയറി കയറ്റിക്കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ശക്തീകരിച്ചവനായിരിക്കുന്ന ഒരു ദൈവം. നിന്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകം ദൈവശക്തി എന്ന് പറയുന്നത് നിന്നെ സിംഹത്തിനേക്കാൾ ബലവാനാക്കും. അന്ധകാര ശക്തികൾക്കെതിരായിട്ട് ആഞ്ഞടിക്കുവാൻ നിനക്ക് കഴിവ് തരാം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്നലെ നീ ഓടിയെങ്കിൽ ഇന്ന് നീ ഓടിക്കാൻ പോകുകയാണ്. നമ്മൾ പലപ്പോഴും ഭയപ്പെട്ട് ഓടിയിട്ടുണ്ട്. എന്നാൽ ഈ അന്ധകാര ശക്തികളെ ഓടിക്കുവാനായിട്ട് ദൈവം നിന്നെ പ്രാപ്തനാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ ഇന്നലെയൊന്നും പേടിപ്പിക്കുന്നുവെങ്കിൽ ഈ പ്രശ്നത്തെയൊക്കെ പേടിപ്പിക്കാനായിട്ട് പോവുകയാണ്. സിംഹം ഒരു വലിയ തയ്യാറെടുപ്പൊന്നും നടത്തിയില്ല. കാരണം അത് ചിന്തിച്ചു അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനാണ്, വെറും നിസ്സാരമായിട്ട് അതിനെ അടിച്ചു വീഴ്ത്തി കടിച്ചു തിന്നാമെന്ന് ശത്രു വിചാരിച്ചു. പക്ഷേ നിങ്ങൾ സിംഹത്തിന്റെ കണക്കൂട്ടലല്ലല്ലോ ദൈവം തെരഞ്ഞെടുത്തൊരു അഭിഷിക്തന്റെ ശക്തി എന്ന് പറയുന്നത്. പ്രിയനെ കേൾക്കുന്ന ദൈവ മക്കളെ, മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവാശ്രയം നിർമ്മല മനസ്സോടുകൂടി പരമാർത്ഥ ഹൃദയത്തോടുകൂടി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി എളിമയാക്കി വെറുമയാക്കി ദൈവസന്നിധിയിൽ എന്നും പ്രാർത്ഥിക്കുന്ന, ഒന്നിനെക്കുറിച്ചും പുകഴാതെ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുവെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ തകർത്ത് കളയുവാനായിട്ട് പറ്റുകയില്ല. കാരണം സിംഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിന്നെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഫിലിപ്പിയിൽ ഒരു കാരാഗ്രഹം ഉണ്ടായിരുന്നു, വെച്ചാൽ നിർത്തണ്ട ഇപ്പൊ എന്നോടൊന്ന് പറഞ്ഞേക്കണേ. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ധാരാളം മനുഷ്യരെ റോമ സാമ്രാജ്യത്തിലുള്ള ധാരാളം കുറ്റവാളികളെ ഇട്ടിരിക്കുന്നത്. അവരൊക്കെ അവിടെ കിടന്നപ്പോൾ ആ കാരാഗ്രഹത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. എല്ലാരും അടിമകളായി ചങ്ങലകളിട്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ രണ്ട് അഭിഷിക്തന്മാർ, ഒന്ന് പൗലോസും ശീലാസും, ആ കാരാഗ്രഹത്തിലേക്ക് അയക്കപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി, അതിന്റെ വാതിലുകൾ തുറക്കുന്നു, അവിടെ യഹോവയുടെ ആത്മാവ് ഒന്ന് നിറയുന്നു, അവിടെ അഭിഷേകമുണ്ടാകുന്നു, ആരാധന നടക്കുന്നു. കാരാഗ്രഹത്തിൽ അന്ധകാരത്തിൽ മനുഷ്യൻ നിരാശയിൽ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്ത് വിധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവാത്മാവ് നിറഞ്ഞ രണ്ട് മനുഷ്യർ ചെല്ലുമ്പോൾ അവിടെ അതൊരു ദേവാലയമായിട്ട് മാറുന്നത്, അടിസ്ഥാനങ്ങൾ ഇളകി സ്വർഗത്തിന്റെ ദർശനങ്ങൾ കാണുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ വലിയ സ്വർഗത്തിൽ നിന്നുള്ള വലിയ ആരവത്തോടുകൂടി ആത്മശക്തി കൊണ്ട് നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ഒരു സ്ഥലമായിട്ട് അത് മാറി. അതുകൊണ്ട് ആത്മശക്തിയുടെ പുതപ്പ് എന്ന് പറയുന്നത് ദൈവം നിനക്ക് തരുന്നത് കോടിക്കണക്കിന് രൂപയേക്കാൾ വിലയുള്ളതാണ്. ആ ഒരു പുതപ്പ് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് യോർദാനെയും നിനക്ക് രണ്ടായിട്ട് പിളർത്താനായിട്ട് പറ്റും. നമ്മളൊന്നൊരു കാര്യം ചിന്തിക്കണം, ഈ മോശ 25 ലക്ഷം ജനത്തിനെ വിടുവിക്കുവാൻ ദൈവം കൊടുത്തു വിട്ടത് വാളും പരിചയം തോക്കും കൊണ്ടൊന്നുമല്ല. മോശ ഈ മരുഭൂമി കൂടെ നടക്കാനായിട്ട് ആടിനെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു വടിയുണ്ടായിരുന്നു, ഇടേണ്ടി ഒരു വടിയുണ്ട് കയ്യിൽ. ആ വടി കൈപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുക്ക ചെന്നു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഒരു വടിയാണെന്ന് പറഞ്ഞു. അത് നിലത്തിടാനായിട്ട് പറഞ്ഞു, നിലത്തിയിട്ടു. അതൊരു സർപ്പമായിട്ട് മാറി. അതിനെ കണ്ട് മോശ ഭയപ്പെട്ട് ഓടിപ്പോയി. അവനെ തിരിച്ചു വിളിച്ചു, ഏതിന്റെ വാലി പിടിച്ചു വലിക്കാൻ പറഞ്ഞു, വലിച്ചു. അതൊരു വടി വീണ്ടും പഴയ വടിയായി. പക്ഷെങ്കിൽ അത് പിന്നീട് അത് മോശയുടെ വടിയല്ല, അത് ദൈവത്തിന്റെ വടിയായിട്ട് മാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്തുമാകട്ടെ, എന്തുമാകട്ടെ, നിനക്കുള്ളത് ദൈവം തന്നിരിക്കുന്ന കൃപ എന്തുമാകട്ടെ, നിന്റെ ആശ്രയം എന്തുമാകട്ടെ, അത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവം പറയുന്നത് പോലെ ഒന്ന് ഇട്ടിട്ട് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ അത് പിന്നെ നിന്റേതല്ല. നീ എത്ര കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും മരണത്തിൽ നിന്ന് അതിന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. 16,000 ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ 46-കാരനായ ഒരു ഡോക്ടർ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 16,000 ഹാർട്ട് സർജറി നടത്തിയെങ്കിൽ എത്ര രൂപ കിട്ടിക്കാണും, എന്തൊരു ശമ്പളമായിരിക്കും, എന്തുമാത്രം വിവരം അദ്ദേഹത്തിനുണ്ടോ, അദ്ദേഹത്തിന് ഹാർട്ടിനെ കുറിച്ച് അറിയാമല്ലാത്തതാണോ. 46-ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിച്ചുപോയി. 70-ഉം 80-ഉം ഒക്കെ കഴിഞ്ഞവര് ഈ എന്റെ വചനം കേൾക്കുന്നില്ല. ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു വടിക്കും നമുക്കൊരു ആശ്രയമാക്കി വെക്കാൻ പറ്റത്തില്ല. എന്നാൽ നിന്റെ ദൈവമായ യഹോവ പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്നതൊക്കെ താർത്തുവേ, എന്നിട്ട് ഞാൻ പറയുമ്പോ നീ ഓരോന്ന് എടുക്കുക. അത് പിന്നെ പ്രവർത്തിക്കുന്നത് യഹോവയുടെ ആത്മാവില. അതിന് ചെങ്കടലിനെ ഒക്കെ മാറ്റാൻ പറ്റും, ആഞ്ഞടിക്കുന്ന തിരമാലകളെ അത് അടുക്കുവാൻ പറ്റും, യോർദാൻ നദിയെ മുറിക്കാൻ പറ്റും, പാറ അതുകൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റും. അതാണ് യഹോവയുടെ വടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെന്നാൽ ഫറവോന്റെ മുമ്പിൽ നിനക്ക് ശക്തിയോടുകൂടി നിൽക്കാൻ പറ്റും. ഫറവോന്റെ മുമ്പിൽ നീ വാളും പരിചയമൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിക്കനായിരിക്കുന്ന മോശ ഈ ഫറവോന്റെ മുമ്പിലോട്ട് പോയത് ഒരു വടി മാത്രം പിടിച്ചുകൊണ്ടാണ്. ഒരിക്കലും പൂഴരുത്തില്ല, നമ്മക്കുള്ള ഒന്നിലും നമുക്ക് പോടാനില്ല. പ്രിയമുള്ളവരെ, എന്നെ ദൈവം മാനിച്ചു എന്ന് പറയുന്നതിലല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടി. നമ്മൾ ധാരാളം പേര് പറയുമ്പോൾ അയ്യോ എനിക്ക് വലിയൊരു ജോലിയായി, ദൈവം എന്നെ മാനിച്ചു, എനിക്ക് വലിയൊരു വീട് കിട്ടി, ദൈവം എന്നെ മാനിച്ചു. ഇതൊന്നുമല്ല ദൈവം നമ്മളെ മാനിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവനെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നവനെയാണ് ദൈവം മാനിക്കുന്നത്. ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നന്മ ചെയ്യുന്നവനെയാണ് ദൈവം ആദരിക്കുന്നത്, മാനിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. വില്യം കാരിയുടെ ജീവിതകഥയും നമ്മൾ കാണുന്നുണ്ട്. പ്രിന്റിംഗ് ജോലിയായിരുന്നു, അത് കത്തിപ്പോയി. അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു, ഭാര്യ മരിച്ചു. ദൈവവചനം അനുസരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് വന്നു. ലോകപ്രകാരമുള്ള വലിയ മാന്യതയൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരു എന്താണ് ഈ ഒരു പ്രിന്റിംഗ് ജോലിയും കഴിഞ്ഞ് ഒരു ചെരുപ്പ് കുത്തിയായിട്ട് ജോലി ചെയ്ത അദ്ദേഹം പിന്നീട് ഒരു വലിയ ദൈവത്തിന്റെ അഭിഷിക്തനായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. ഞാൻ അടുത്തതിലേക്ക് പോകുകയാണ്. പരസ്യം നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. ഇന്നത്തെ കാലത്ത് മടുപ്പ് വരുന്ന നമുക്ക് എല്ലാം കൂടെ കണ്ടാൽ എന്തുമായിക്കൊള്ളട്ടെ, വേഷവിധാനങ്ങളുടെ അതിപ്രസരം. ഒരു പാട്ട് പാടാൻ നാല് പേര് നിന്ന പുതിയ സാരി കോയറിനാതെ, ക്രിസ്മസ് വന്നാലോ അവിടെ, ഓണം വന്നാലോ, സംക്രാന്തി വന്നാലോ, എല്ലാം വേഷപ്പകർപ്പും കൊണ്ട്. അത് സഭയുടെ വ്യത്യാസമൊന്നും ഇപ്പൊ ഇല്ലെന്നേ. നമുക്കിങ്ങനെ ഇങ്ങനെ പുറമെ ഇങ്ങ് മോടിയൊക്കെ കാണിച്ച് സൗന്ദര്യ വർത്തനവും നടത്തി ഏതാണ്ടൊക്കെ നമ്മൾ ഒത്തിരി ഈ പെർഫോമൻസ് ആണ്. അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാല് ആരാധനയാണെങ്കിലും എല്ലാം അങ്ങ് പെർഫോമൻസിലേക്ക് പോയി. പെർഫെക്ഷൻ നമുക്കൊരു ചിന്തയാണല്ലോ, പെർഫോമൻസ് മാത്രമാണ്. പലരും ഉണ്ടല്ലോ പ്രാർത്ഥന കഴിയുമ്പോൾ ചോദിക്കുക, എന്റെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന വ്യക്തികൾ പോലും ഉണ്ട്. പക്ഷെങ്കിൽ ശിംശോൻ അറിയാം, ശിംശോൻ ഒരാടിനെ പോലെ സിംഹത്തിനെ വലിച്ചു കീറി കൊന്നത് അവന്റെ ശക്തിയല്ല എന്ന് തിരിച്ചറിയുവാൻ ശിംശോന് കഴിച്ചു. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയമുണ്ട് എന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ അത് നിന്റെ വിജയമായിട്ട് എടുത്ത് പറയരുത്, അത് ദൈവത്തിന്റെ വിജയമാണ്. ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവം, എനിക്ക് നൽകിയ കൃപയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നിനക്കുണ്ടാകണം. കന്യാമറിയ നമ്മൾ പാടുന്നുണ്ട്, ഈ ലോകത്തിൽ കന്യാമറിയാമിനെ പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല, അതുപോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. ഇത്രയും താഴാണ് നമുക്കെല്ലാം. നമുക്ക് ഒത്തിരി ഹ്യൂമിലിയേഷൻ നമുക്ക് വരും, ഒത്തിരി നമ്മളെ തള്ളി പറയും, നമ്മളെ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ. ശത്രുക്കൾ നമ്മളെ എപ്പോഴും ആഞ്ഞടിക്കും. നമ്മൾ ഒരു ദോഷം ചെയ്യണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ നല്ല കാര്യം പറഞ്ഞാൽ മതി, നിന്റെ കുഞ്ഞിന്റെ ഒരു നന്മ കാര്യം പറഞ്ഞാൽ മതി, നിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു നല്ല കാര്യം മറ്റുള്ളവരോടൊന്ന് പറഞ്ഞാൽ മതി, നിനക്ക് ഉടനെ ശത്രു ഉണ്ടായിക്കൊള്ളൂ. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഒരു പബ്ലിസിറ്റിക്കും പോകരുത് എന്റെ പ്രിയമുള്ളവരെ. ശത്രുക്കൾ നമുക്ക് കൂടത്ത് മാത്രമേ ഉള്ളൂ. ഒരച്ഛനെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞാൽ, ഒരു ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു അമ്മയെ കുറിച്ച് പറഞ്ഞാൽ, ഒരു അപ്പനെ കുറിച്ച് പറഞ്ഞാൽ, ദേവാലയത്തിൽ ഒരു ശുശ്രൂഷകനെ കുറിച്ച് പറഞ്ഞാൽ, കുടുംബത്തിലുള്ള ഒരാളിനോട് പറഞ്ഞാൽ, ജോലി സ്ഥലത്ത് ഒരു ഒരു നമുക്കൊരു ഉയർച്ച കിട്ടിയാൽ, നമ്മളെ കുറിച്ച് മറ്റുള്ള ഒരാൾ ഒരു നല്ല വർക്കറാണെന്ന് പറഞ്ഞാൽ, അവിടെ തുടങ്ങും ഈ അലർന്ന സിംഹം പോലെ സാത്താൻ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അസൂയ കയറ്റിവിടുക. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ശിംശോൻ ഈ നടന്ന കാര്യം അവന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പറഞ്ഞിരുന്നാലോ? വീഡിയോ പിടിച്ചില്ല, പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല, പ്രഗത്ഭനാണെന്നും പ്രശസ്തനാണെന്നൊന്നും പറഞ്ഞില്ല. കാരണം അവനറിയാം അവനിലുള്ള അഭിഷേകം തമ്പുരാന്റെ അഭിഷേകമാണ്. അതങ്ങോട്ട് മാറ്റിവെച്ചാൽ അവൻ ആടല്ല, ഒരു എലിയെ പോലെ സിംഹത്തിന്റെ വായിൽ കിടന്ന് ചതഞ്ഞറിയുമായിരുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ്, ഒരു ചിന്ത ആ സമയത്ത് ശിംശോനെ കിട്ടിയത് കൊണ്ട് ശിംശോൻ അതിന്റെ കാര്യങ്ങളൊന്നും ചെന്ന് പറഞ്ഞില്ല, അപ്പനോടും അമ്മയോടും പറഞ്ഞു. പറഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കത്തുമില്ല. ഈ ശിംശോൻ ഒരു സിംഹത്തിനെ പിടിച്ചു കീറി, ആടിനെ പോലെ പിടിച്ചു കീറിയെന്ന് അപ്പനും അമ്മയോടും പറഞ്ഞില്ല. അവര് പറയും, ഇവൻ ഏതാണ്ട് ഹാലൂസിനേഷനാ, ഇവൻ ഏതാണ്ട് കുഴപ്പം പറ്റിയതാ, അല്ലെങ്കിൽ ഇവൻ ആത്മീയം കൂടിയിട്ടുള്ള അസുഖമാണെന്ന് പറയും. അങ്ങനാണല്ലോ പറയുന്നത്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ പകുതി പേര് മാറി നിന്ന് പറയും, ഇവനെ ഇച്ചിരി കുഴപ്പമുണ്ടായിട്ട് പറയുന്നതാണെന്ന് പറയും. അതുകൊണ്ട് അസാധാരണമായിട്ടുള്ള ദൈവ വഴികളെ കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യന് സന്തോഷമൊന്നും എല്ലാവർക്കും ഉണ്ടാകത്തില്ല, പലരുടെ മുഖം വാടത്തെയുള്ളൂ. അതുകൊണ്ട് നിനക്ക് നിന്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന അസാധാരണമായിട്ടുള്ള ആ ദൈവത്തിന്റെ ഇടപെടലുണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോൾ ദൈവശക്തി തിരിച്ചറിഞ്ഞ് നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ശിംശോനെ വേണ രാജാവാക്കാം, ശിംശോനെ പുകഴ്ത്തി ധാരാളം പേര് പറയാം, പക്ഷേ ശിംശോനല്ല പുകഴ്ത്തപ്പെടേണ്ടത്, ശിംശോനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നാം നിമിത്തമല്ല നമുക്കിതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ നാമം വൃഥാ എടുക്കരുത്, എല്ലാം അവന്റെ കൃപയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ശിംശോൻ അറിയാം സിംഹത്തിനെ കൊന്നത് അവനല്ല, അവനിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുകൊണ്ട് അഞ്ചാമതായിട്ട് ഈ വചനം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ശിംശോൻ ഈ അഭിഷേകമൊക്കെ കിട്ടി, ശിംശോൻ അഭിഷേകമൊക്കെ കിട്ടി, പക്ഷെ നമ്മളെന്താ കാണുന്നത്? ശിംശോന്റെ ജീവിതത്തിന്റെ അവസാനം വന്നപ്പോൾ അവന്റെ വ്യക്തി ജീവിതം ഒരു പാളിച്ചയായിട്ട് മാറി. വീര്യപ്രവർത്തികൾ ഒത്തിരി അവൻ ചെയ്തു, പക്ഷെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ശിംശോൻ അവസാനം കഴിയാതെ പോയി. ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല, ആ അഭിഷേകമാണ് വരുന്ന വ്യക്തിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മാതൃകയാക്കാനായിട്ട് ശിംശോന് പോയി. ഒരിക്കല് ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തെ കീറാൻ മാത്രമല്ലല്ലോ, നമ്മൾ വ്യാപരിക്കുന്ന എത്ര മോശമായിട്ടുള്ള, അശുദ്ധമായിട്ടുള്ള, ദൈവത്തിന് ഹിതകരമായിട്ടുള്ള സകലത്തെയും കീറാനും അതിനെ മാറ്റിക്കളയാനും കൂടിയാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് നമ്മൾ തിരിച്ചറിയണം. പാപത്തെ ജയിക്കുവാനായിട്ടാണ് നമുക്ക് അസൂയ തോന്നാം പല കാര്യങ്ങളും മറ്റുള്ളവരോട്. മറ്റുള്ളവരെ കൊച്ചാക്കി നമ്മൾ സംസാരിക്കാം, നമ്മൾ സ്ഥാനമോഹികളായിട്ട് മാറണം, അതിലും പലതിലും നമുക്ക് സ്വാർത്ഥത ഉണ്ടാകാം, ദ്രവ്യാഗ്രഹം നമ്മളിലേക്ക് കടന്നു വരാം, ഇതൊക്കെ നമ്മൾ വരാം. ഇതിനെയൊക്കെ നമ്മൾ മരിപ്പിപ്പിക്കണം, ഇതിനെയൊക്കെ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ ഇതിനെയൊക്കെ മാറ്റിക്കളയുവാൻ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ ശക്തിയോടുകൂടി ജീവിച്ചിരിക്കത്തുള്ളൂ. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ പറഞ്ഞ വചനത്തിലേക്ക് പറഞ്ഞു നിർത്തുകയാണ്. എന്താണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ? ദൈവമുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മളെ പലപ്പോഴും കല്ലറയിലിട്ട് അടയ്ക്കുന്ന അവസ്ഥ നമുക്കുണ്ട്. യഹൂദന്മാർ വിചാരിച്ചു ഇതിനെ കൊന്നു, സകലമാനൊരു അവന്റെ തലയിൽ അടിച്ചിറക്കി മുഴക്കരിടാം, കുന്തം കൊണ്ട് കുത്തി അവൻ മരിച്ചുവെന്ന് സ്ഥിരപ്പെടുത്തി, അവന്റെ കാലുകൾ ഒരിക്കലും ഇനി നൂറത്തക്ക നടക്കത്തക്കവണ്ണം പറ്റാതെ കാലുകളൊക്കെ കീറി ആണി വെച്ച് അടിച്ച് കുത്തി കീറി, എല്ലാ പീഡനങ്ങളും കൊടുത്ത് അവന്റെ രക്തം മുഴുവൻ പോയി, അവനൊരിക്കലും ഇനിയും തിരിച്ച് ജീവിതത്തിലേക്ക് വരത്തില്ല എന്ന് ചിന്തിച്ചു. പക്ഷെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ കല്ലറകൾ തുറക്കപ്പെടും. നിങ്ങൾ ജീവനുള്ളവരുടെ മരിച്ചവരുടെ അന്വേഷിക്കുന്നു എന്ന് സൂര്യദൂതന്മാര് കല്ലറയിലെത്തിയവരോട് ചോദിച്ച ചോദ്യം നമ്മൾ ഓർക്കണം. ഈ ലോകം പലതും ഉറപ്പിക്കും, ഇവനെ തകർത്ത് ഇവനിനി ഒരിക്കലും പൊങ്ങി വരത്തില്ല, ഇവനിനി രക്ഷപ്പെടത്തില്ല, ഇവന്റെ ജോലി പോയി, ഇവന്റെ പണം നഷ്ടപ്പെട്ടു, ഇവന്റെ സ്ഥാനം പോയി, ഇവൻ അപമാനിക്കപ്പെട്ടു, ഇവന് രോഗമായി എന്നൊക്കെ സന്തോഷിക്കാം. ശത്രു നമ്മളെക്കുറിച്ച് സന്തോഷിച്ചേക്കാം. പക്ഷെങ്കിൽ എത്ര വലിയ ശക്തിയോടുകൂടിയും എത്ര വലിയ തയ്യാറെടുപ്പോടുകൂടിയും കല്ലറയിൽ വെച്ച് അടക്കപ്പെട്ടാലും ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഉറപ്പുകളൊക്കെ പൊട്ടിച്ചിട്ട് ദൈവം നിന്നെ സകലത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് നാം തിരിച്ചറിയണം. പരിശുദ്ധ കന്യാമറിയാമ്മയുടെ ഈ വലിയ പെരുന്നാളിനെ ആഘോഷിക്കുന്ന നോമ്പ് ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിൽ ശക്തീകരിക്കപ്പെടുവാനും ദൈവവഴിയിൽ നിൽപ്പാനും നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനും നമുക്ക് ചുറ്റുമുള്ള സകല അന്ധകാര ശക്തികളെ ജയിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. അവസരം തന്ന എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും കേട്ടുകൊണ്ടിരുന്ന എന്റെ സഹോദരി സഹോദരങ്ങളോടും എന്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്ന കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ബലഹീനനായിരിക്കുന്ന എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ.
വളരെ സന്തോഷമുണ്ട്. ഈ അടുത്ത നാളുകളിൽ കേട്ടതിൽ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൈവവചനമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുക. പ്രത്യേകിച്ച് കാലഘട്ടത്തിന് ഏറ്റവും അനുസൃതമായി ചിന്തിക്കേണ്ട ഒരു വലിയ ആശയം തന്നെയാണ്. കേട്ട എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ആഴമായി അത് പതിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമൊന്നുമില്ല. വാസ്തവത്തിൽ ഞാൻ നിരവധി തവണ വായിച്ചിട്ടുണ്ട് ഭാഗമാണ്. പക്ഷെ ഈ വേദഭാഗത്തിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു ആശയം ഉണ്ടെന്ന് ഇപ്പോഴാണ് അത് മനസ്സിലായത്. വളരെ ഹൃദ്യമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാനൊന്നും തന്നെ ഇല്ല. അച്ഛന് എടുത്ത ഭാഗത്തിന്റെ അത്രയും വാക്യങ്ങളും ഓരോ വാക്യങ്ങളിലും മറഞ്ഞു കിടക്കുന്നത് വലിയ ആശയങ്ങളാണ്. ആ വലിയ ആശയങ്ങള് ചുരുങ്ങിയ ഒരു സമയത്തില് നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴമായിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് സന്തോഷം പങ്കുവെക്കാൻ വന്ന ശിംശോൻ, തന്റെ മുമ്പിൽ വന്നിരുന്ന ബാലസിംഹം പിശാചന്റെ രൂപത്തിൽ കടന്നു വന്നു, ആ തദവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്ന് ആ ആത്മാവ് ശിംശോനെ മുമ്പിലുള്ള സിംഹത്തെ രണ്ടായിട്ട് കീറി പിശാചിനെ പരാജയപ്പെടുത്തി. അതെന്നെ വളരെ രസകരമായിട്ട് തോന്നിയത് പിന്നീട് ഒരു പരസ്യവും ഇല്ലാതെ അതിനെ ദൈവം തന്നതാണെന്നുള്ള ചിന്തയോടുകൂടി അതിനെ ശിംശോൻ കണ്ടു എന്നുള്ളത്. ആ ഓരോ വാക്യങ്ങൾക്കും അല്ല അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും തികച്ചും വളരെ കാലിക പ്രസക്തിയുള്ള വളരെ വളരെ ഹൃദ്യമായിട്ടുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടുത്ത നാടുകളിൽ നിന്ന് കേൾക്കാത്ത വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആശയമാണ് കേട്ടത്. ഞാൻ ഒന്നുകൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതും പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും നമുക്ക് പുറത്തുള്ള സിംഹത്തെയാണ്, പക്ഷെ നമ്മൾ ഉള്ളിലൊരു സിംഹം ഉണ്ടെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ശിംശോന് പറ്റിയ അബദ്ധം അതാണ്. ഈ പുറത്തുള്ള സിംഹത്തെ വളരെ ഗൗരവത്തോടെ ശിംശോ കൈകാര്യം ചെയ്തു, പക്ഷെ അകത്ത് വളർന്ന സിംഹത്തെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയത്. എനിക്കൊന്ന് പുറത്തുള്ള സിംഹത്തെക്കാളും അപകടകാരി അകത്തുള്ള സിംഹമാണ്. എല്ലാവരുടെ ജീവിതത്തിലുണ്ട് പല രൂപത്തിലും ഭാവത്തിലും, അത് മദ്യമാണെങ്കിലും അല്ലെങ്കിൽ പാപചിന്തകളിലാണെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ ചില അസൂയ മൂലമുള്ള വളർച്ചയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ അകത്ത് ചില സിംഹങ്ങൾ വളരുന്നുണ്ട്. അത് നമ്മളിങ്ങനെ കാർന്ന് തീർത്തുകൊണ്ടേയിരിക്കും. പുറത്തെ സിംഹത്തെ ഒതുക്കാനുള്ള വ്യഗ്രതയിൽ പലപ്പോഴും അകത്തെ സിംഹത്തെ ഗൗരവമാക്കാതിരുന്നു കഴിഞ്ഞാൽ അകത്തെ സിംഹമായിരിക്കും പലപ്പോഴും നമ്മുടെ ബലത്തെ ക്ഷയിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു വലിയ വലിയ ഒരു ചിന്തയാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ പ്രാരംഭത്തിൽ അച്ഛനെ കിട്ടുവാനും അച്ഛനിൽ നിന്ന് കേൾക്കുവാനും ഇടയായത് വലിയൊരു അനുഗ്രഹവും മാതാവ് ഒരുക്കിയ ഒരു ആത്മീക ക്രമീകരണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പേരിൽ വളരെ വിനയത്തോടെ പ്രിയപ്പെട്ട ആം ജോസഫ്, അച്ഛൻ എപ്പോ വന്നാലും ഒത്തിരി ചിന്തിക്കേണ്ട ഒരു ആശയം പകർന്നു തന്ന ഉപകാരമുള്ളത്. ഇന്ന് അതിലൊക്കെ ഏറ്റവും ഔന്നിത്യമായിട്ടൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തിരക്കിട്ട ജീവിതത്തിൽ ഉറക്കളക്കുന്നതിന്റെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അച്ഛൻ കാണിക്കുന്ന ആ വലിയ ചെറിയൊരു കാര്യമല്ല. എനിക്കറിയാം ഞാൻ പലരെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴും പകല് സംബന്ധിക്കാവുന്ന പലവരും ഒഴിവൊഴിവുകൾ പറയുമ്പോഴും ഒട്ടും ഇതിൽ സംബന്ധിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്കെഡ്യൂളാണ് അച്ഛന്റെ. എന്നിട്ടും അച്ഛൻ അതിന്റെ മനസ്സ് കാണിച്ചതില് തീർച്ചയായിട്ടും അച്ഛന്റെ ആ ഉയർന്ന ചിന്താഗതിയെ വളരെ 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 സ്നേഹമുള്ള മനസ്സോടുകൂടി ഞങ്ങൾ അതിനെ കാണുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് നമുക്ക് പേര് പറഞ്ഞ് ഓർക്കാനുള്ളത് മോനി അവർക്ക് പ്രാർത്ഥിക്കാം, ജോജയെ ഓർത്ത് പ്രാർത്ഥിക്കാം, സാറാമ്മ, വർഗീസ്, ഫീന, ശോശാമ്മ, ഷെറിൻ, സൂസൻ, തോമസ്, റേച്ചൽ കറിയ, ആലിസ് ജോസഫ്, ടോബി, സേറ, മോളി, സജി ആൻഡ് റൊഹാൻ. സജിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ശാരീരിക പ്രയാസങ്ങളുണ്ട്, കൂടുതലായിട്ട് പ്രാർത്ഥന ഓർക്കണം. കൂടുതലായിട്ട് ജോയൽ, ജോജി, മാത്യു, ജോയൽ, ഫാൻസി, ജിമ്മി, ലളിത, സാറാമ, തമ്പി, മറ്റാരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പറയാൻ? ആരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫാദർ ജോർജ് കോശി, പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പല വൈദികരും അങ്ങനെ ശാരീരിക പ്രയാസങ്ങളിലും ക്ഷീണങ്ങളിലും, നമ്മുടെ ഭദ്രാസനത്തിലാണെങ്കിലും അതുപോലെ ന്യൂയോർക്കിലാണെങ്കിലും പല വൈദികരും രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അവരെയൊക്കെ ഓർക്കാം. ജോണച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ സമർപ്പിക്കാം. തമ്പാനച്ചന് ജോയിൻ ചെയ്തിട്ടുണ്ടോ അച്ഛാ? ബാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ പ്രാരംഭ ദിനങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ ഒരു ദൈവവചനത്തിന്റെ അകമ്പടിയോടുകൂടി ഈ പ്രാർത്ഥന സംബന്ധിക്കുവാനും ഈ നോമ്പ് ആരംഭിക്കുവാനും ഞങ്ങളെ ഇടയാക്കി ഹൃദയവാർത്ത ശ്രദ്ധിക്കുന്നു. ദൈവമേ, അനുനിമിഷം ഞങ്ങളെ നശിപ്പിക്കാൻ വ്യഗ്രത പൂണ്ട് നടക്കുന്ന അകത്തും പുറത്തുമുള്ള പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നേരിടുവാൻ തക്കവണ്ണം ശേഷിയില്ലാതെ പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങിട്ട ദൈവികാപ്പാവനെ ബോധ്യത്തോടുകൂടി പ്രചോദിപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എന്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്, ആ ദൈവാത്മാവ് എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും എന്നെ അതിജീവിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി അങ്ങ് ഞങ്ങളുടെ ഉള്ളിലിട്ടിരിക്കുന്ന ആപ്പാവിനെ കൂടുതൽ തേജസ്സോടുകൂടി അതിനെ ശക്തി ഉള്ളതാക്കുവാൻ ഞങ്ങളുടെ ആരാധനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ അത് പ്രയോജനീഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പും പ്രാർത്ഥനകളും ഞങ്ങളുടെ ഉള്ളിലെ ആപ്പാവിനെ ശക്തീകരിക്കുന്ന വളക്കൂറുള്ള മണ്ണായി രൂപപ്പെട്ടു വരുവാൻ ഞങ്ങളെ അവിടെ നിടയാക്കണമേ. ദൈവമേ, ദൈവാത്മാവോട് ഞങ്ങളെ നിറയ്ക്കണമേ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവാത്മാവിനെ ഗൗരവത്തോട് ചിന്തിക്കുവാനും അത് കൂടുതൽ ഫലം കായ്ക്കത്തക്കവണ്ണം പ്രാർത്ഥനയിലും ഉപവാസ ജീവിതത്തിലും അതിനെ ശക്തീകരിക്കാനുള്ള ബോധ്യവും തിരിച്ചറിവും ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ മറ്റെല്ലാം വിട്ടുപോകേണ്ടതാണെന്നും എന്നാൽ ഞങ്ങൾ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഉള്ളിലിട്ടിരിക്കുന്ന ദൈവജനെ മാത്രമേ ഉണ്ടെന്നുള്ള ബോധ്യം, ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനും ജീവിതം അവസാനിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായി അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ ബലവും ആശ്വാസമാകണമേ. രോഗമൊരുക്കുന്ന ഭയാനകമായ അവസ്ഥകളും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ക്ലേശങ്ങളും രോഗമുണ്ടാക്കുന്ന ആഴമായ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഞങ്ങളെ കാർന്നു തിന്നുമ്പോൾ ദൈവമേ, ആ ഒരു പൈശാചിക പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് മുറ്റോട്ട് പോകാൻ ഈ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിൽ കൂടിയുമൊക്കെ ദൈവമേ, ദൈവാത്മാവ് പ്രവർത്തിക്കാൻ സഹായിക്കണമേ. പലതരത്തിൽ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനവും മയക്കുമരുന്നും മൂലം നശിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ. സ്വതവേ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത കോണം കഴിയാതെ വരുമ്പോൾ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മക്കളിലൊക്കെ പ്രവഹിച്ചുകൊണ്ട് ജീവിതത്തിന് മുമ്പോട്ടുള്ള തിന്മയുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിമുക്തമാകുവാൻ കോണം ആന്തരിക പ്രേരണ നൽകി എന്റെ മക്കളെയൊക്കെ അവിടെ പിന്തിരിഞ്ഞു കൊണ്ടുവരണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഒക്കെ വഴിതെറ്റിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും അവിടെ സംരക്ഷിക്കണമേ. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആ ദൈവികമായ ചൈതന്യത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിപ്പാൻ സഹായിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയങ്ങളെ അവിടെ നിറയുകയും അവരുടെ കണ്ണുനീരിനെ മാനിക്കുകയും ചെയ്യണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ജോലി ചെയ്യുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ബാബാ തിരുമേനിയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ ഓർക്കുന്നു. യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. ദൈവമേ ഈ ലോകത്തിൽ ഏറ്റവും മാതൃകയുള്ളൊരു കൂട്ടായ്മയായി പരിശുദ്ധ സഭയെ അത് വളർത്തണമേ. സഭയുടെ കൊമ്പിനെ അവിടെ നിവർത്തണമേ. പ്രത്യേകിച്ച് സഭയുടെ നന്മയെ നശിപ്പിക്കുന്ന ആത്മീക നേതാക്കന്മാരുടെ നിർബലതയെ പോലും ഇല്ലാതാക്കുന്ന പൈശാചിക പ്രലോഭനങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് വിശുദ്ധിയിലും നന്മയിലും ഈ സഭയോട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സഭകളെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാനിടയാകണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവോചന പകർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇളവകയൊക്കെ രൂപ സമർപ്പിക്കുന്നു. സ്വർഗീയ നന്മകളാൽ നടക്കണമേ. അനേകർക്ക് വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രകാശം പരത്തുന്ന ഒരു നല്ല ഇടയനായി പ്രിയപ്പെട്ട അച്ഛനെ നയിക്കണമേ. ഇനി കടന്നു വന്ന് ഇതിൽ സംബന്ധിക്കുന്ന നല്ല പ്രിയപ്പെട്ടവരെയും സമ്പാദിക്കാതെ പോയവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ സ്വർഗീയ നന്മകളാൽ നടക്കണമേ. കുറവുകൾ ഒരുപാടുണ്ടല്ലോ ദൈവമേ, കുറ്റങ്ങളുമുണ്ട്, നോട്ടങ്ങളിലും ചിന്തകളിലും സംസാരങ്ങളിലൊക്കെ പരിമിതികളുണ്ട്. എങ്കിലും ലോകത്തിന്റെ തിന്മയോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകാതെ വിജയിച്ചു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊപ്പം അവിടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഉർഷേമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ഏകജാതനായ പുത്രനും പരിശുദ്ധരുടെ സംബന്ധാവാസവും നാം എല്ലാവരോടും കൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
വളരെ അനുഗ്രഹീതമായി ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഹാം ജോസഫിനുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നേതൃത്വം നൽകിയ മന്ത്രി വി സി വർഗീസ് അച്ഛൻ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാവരോടും എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പ് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച പ്രിയപ്പെട്ട മോഹനങ്കൽ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. കഴിവതും ഈ എല്ലാ ആഴ്ചയിലും വാട്സപ്പിൽ ഞാൻ ഈ മെസ്സേജ് നൽകുമ്പോൾ നമ്മുടെ ഇടവകയിലെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഇത് പകർന്നു കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല പ്രസംഗം കേൾക്കുന്നതും ദൈവവചനം കേൾക്കുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മറ്റുള്ളവരെ കൂടെ അത് കൂടുതൽ പ്രയോജനിപ്പിക്കുകയാണ് നമ്മൾ ഈ ഒരു ശുശ്രൂഷ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ. അത് മറന്നുപോകാതെ എല്ലാവരും അതിൽ താല്പര്യം കാണിക്കണം. അതോടൊപ്പം തന്നെ ആരുടെങ്കിലും ഒക്കെ ഓർമ്മ നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ പേര് നൽകുകയാണെങ്കിൽ നമുക്ക് വാങ്ങിപ്പോയി ഓർക്കാം. ഒരുപക്ഷെ പള്ളിയിലൊക്കെ ചിലപ്പം എല്ലാ ആഴ്ചയിലും ഇടദിവസങ്ങളിൽ കുർബാനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവരെ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ മരിച്ചവരുടെ ഓർമ്മയുണ്ടെങ്കിൽ അവരെ ഓർക്കാം എന്നുള്ള കാര്യ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതുപോലെ വാട്സപ്പിൽ സൂബോറഫ്രൈൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലാരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നമ്പറും എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ടായിട്ട് എല്ലാ ദിവസവും ആ മെസ്സേജ് കിട്ടുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.